بسم الله الرحمن الرحيم.
قال هذا رحمة من ربي فإذا جاء وعد ربي جعله دكا وكان وعد ربي حقا.
ذو القرنين പറഞ്ഞു, ഇത് എന്റെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള കാരുണ്യമത്രേ. എന്നാൽ എന്റെ രക്ഷിതാവിന്റെ വാഗ്ദത്ത സമയം വന്നാൽ അവൻ അതിനെ തകർത്ത് നിരപ്പാക്കിക്കളയുന്നതാണ്. എന്റെ രക്ഷിതാവിന്റെ വാഗ്ദാനം യാഥാർത്ഥ്യമാകുന്നു. അന്ന് അവരിൽ ചിലർ മറ്റു ചിലരുടെ മേൽ തിരമാലകൾ പോലെ തള്ളിക്കയറുന്ന രൂപത്തിൽ നാം വിട്ടേക്കുന്നതാണ്. കാഹളത്തിൽ ഊതപ്പെടുകയും അപ്പോൾ നാം അവരെ ഒന്നിച്ച് ഒരുമിച്ചു കൂട്ടുകയും
ചെയ്യും.
അവിശ്വാസികൾക്ക് അന്നേ ദിവസം നാം നരകത്തെ ശരിയാംവണ്ണം കാണിച്ചു കൊടുക്കുന്നതാണ്.
الذين كانت اعينهم في غطاء عن ذكري وكانوا لا يستطيعون سمعا.
بسم الله والحمد لله والصلاه والسلام على رسول الله اللهم صل وسلم وبارك وانعم على عبدك ونبيك ورسولك. നമ്മൾ ബുലൂഗുൽ മറാമിൽ കഴിഞ്ഞ സിഫത്തു സലാത്താണ് വിശദീകരിക്കുന്നത്. നമസ്കാരത്തിന്റെ രൂപവും രീതിയും അതിൽ ഏതാനും ഹദീസുകളാണ് ഇവിടെ നമ്മൾ വിശദീകരിച്ചത്. അതിലൊരു മസല നമുക്ക് പിന്നെ പറയാം എന്ന് പറഞ്ഞത്, ഈ നിസ്കാരത്തിൽ എഴുത്തിദാരിൽ കൈകെട്ടുന്നതുമായി ബന്ധപ്പെട്ടാണ്. അതായത് റുക്കുഅന് മുമ്പ് നമ്മൾ കൈകെട്ടും. ആ വിഷയത്തിൽ വായിൽ ഇബ്നു ഹജ്ജർ റളിയല്ലാഹു അൻഹു ഹദീസ് നമ്മൾ വിശദീകരിച്ചു കഴിഞ്ഞതിന്റെ തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പിന്നെ വായിൽ ഇബ്നു ഹജ്ജർ റളിയല്ലാഹു അൻഹു പറയാണ്, സല്ലൈതു വറാഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഫവദഅ യദഹു ലിയുമ്ന അലൽ യുസ്ര അലാ സദ്രിഹി. നെഞ്ചത്ത് റസൂലിനെ കൈകെട്ടിയതിനെ കുറിച്ചുള്ള ഹദീസ് പറഞ്ഞു. പിന്നെ അതുമായി ബന്ധപ്പെട്ട വിഷയം നമ്മൾ മസാല പറഞ്ഞു. അപ്പൊ അതേസമയം അത് റുക്കുവിന് മുമ്പാണ്. എന്നാൽ റുക്കുവിന് ശേഷം, റുക്കുവ് ചെയ്തതിന് ശേഷം കൈകെട്ടുന്നതുമായി ബന്ധപ്പെട്ട് പിന്നെ കൈകെട്ടാമോ ഇല്ലേ, പണ്ഡിതന്മാർക്കിടയിൽ വീക്ഷണ വ്യത്യാസമുള്ള ഒരു മസാലയാണ് വിശിഷ്യ ഈ ആധുനികതയിൽ. പിന്നെ ഒരു വിഭാഗം പണ്ഡിതന്മാർ പറഞ്ഞത്, പിന്നെ കാനൻ ഹദീസിൽ കാനന്നാസ് യുഅ്മറൂൻ അയ്യദഅറുജുലു അല്ലെങ്കിൽ അയ്യദഅൽമർഉ യദഹു ലിയുംന അലൽ യുസ്ര ഫീ സലാത്തിഹി. ജനങ്ങൾ, ഒരു വ്യക്തി നമസ്കാരത്തിലായാൽ അവന്റെ കൈ ഇടത് കൈയിന്മേൽ വലത് കൈ വെക്കാൻ നിസ്കാരത്തിൽ കൽപ്പിക്കപ്പെട്ടിരുന്നു എന്നാണ്. അപ്പൊ നിസ്കാരത്തിൽ ജനങ്ങൾ പിന്നെ ഇടത് കൈയിന്മേൽ വലത് കൈ വെക്കാൻ കൽപ്പിക്കപ്പെട്ടിരുന്നു എന്ന് അറിയിക്കുന്ന ഹദീസ് ഉണ്ട്, സഹിയായ ഹദീസ്. അതേപോലെ തന്നെ വായിൽ റളിയല്ലാഹു തആലന്റെ ഹദീസ്, റസൂലിന്റെ പിന്നിൽ നിസ്കരിച്ചപ്പോൾ റസൂലിന്റെ വലത് കൈ ഇടത് കൈയിന്മേലായി വെച്ചു എന്നാണ്. മനസ്സിലെ ഈ ഹദീസൊക്കെ അറിയിക്കുന്നത് ആ പിന്നെ കൈ കെട്ടണമെന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത് നിസ്കാരത്തിൽ അതിന്റെ നൃത്തം ഉണ്ടല്ലോ, നൃത്തത്തിന്റെ ഹാലിലാണ്. റുക്കുവിന് മുമ്പും നിർത്താണ്, റുക്കുവിന് ശേഷവും നിർത്താണ്. അതുകൊണ്ട് നിൽക്കുമ്പോഴൊക്കെ എന്ത് ചെയ്യണം, കൈ കെട്ടണം. അതുകൊണ്ട് കൽപ്പിക്കപ്പെട്ടിട്ടുണ്ട് എന്നാണ് പിന്നെ കൈ കെട്ടണം എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ അതിന് തെളിവായിട്ട് പറഞ്ഞത്. എന്നാൽ പിന്നെ കൈ കെട്ടാതെ തൂക്കിയിടുകയാണ് വേണ്ടത് എന്ന് പറഞ്ഞ പണ്ഡിതന്മാർ പറഞ്ഞത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരത്തിന്റെ രീതി വിശദീകരിച്ച സഹാബികളുണ്ട്. അവരെ ആ സഹാബികളാണ് കുറെ നമ്മൾ ഇവിടെ മനസ്സിലാക്കി മുൻ ക്ലാസ്സുകൾ. അവരാരും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ റുക്കുഅയിൽ നിന്ന് ഉയർന്നാൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹത്തായ സ്തവിയ ഖായിമൻ നേരെ നിന്നു, അല്ലെങ്കിൽ ഹത്തായ അഅ്തദില ഖായിമൻ, ഇങ്ങനെയല്ലാതെ കൈ കെട്ടിയതായിട്ട് റിപ്പോർട്ട് ചെയ്തിട്ടില്ല. റസൂലുള്ളാഹി നിസ്കാരത്തിന്റെ കൈഫിയത്ത് വിശദീകരിച്ച് ഒരു റാവിയും എഴുത്തിദാലിന്റെ സമയത്ത് കൈ കെട്ടി എന്നുള്ളത് ആരും റിപ്പോർട്ട് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ അയ്മത്തുകൾ അവരൊക്കെ ഈ മസല വിശദീകരിച്ചപ്പോ പിന്നെ കൈകെട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല, എഴുത്തിദാൽ കൈകെട്ടണം എന്ന് പറഞ്ഞില്ല. കാരണം റാവിമാരും അതിനെക്കുറിച്ച് പരാമർശിച്ചിട്ടില്ല എന്നുള്ളതാണ്. മനസ്സിലേ, ഇമാം അഹമ്മദ് ബിൻ ഹംബൽ റഹ്മത്തുള്ളാഹി അലൈഹി ആ വിഷയത്തിൽ തഹീർ നൽകിയിട്ടുണ്ട്. അതായത് കൈകെട്ടുന്നവർക്ക് കൈകെട്ടാം, അല്ല തൂക്കിയിട്ടുണ്ടവർക്ക് തൂക്കിയിടാം. അതല്ലാതെ ഇമാം ഷാഫിഈ ആകട്ടെ, ഇമാം അബൂ ഹനീഫത്തുൻ ഉസ്മാൻ ആകട്ടെ, ഇമാം മാലിക് ഇബ്നു അനസ് അൽഅസ്ബഹി ആകട്ടെ, ഇവരാരും ചെയ്തില്ല കൈ കെട്ടണം എന്ന് പറഞ്ഞാൽ. അതേപോലെ തന്നെ അയ്മത്തുകളിൽ നിന്ന് അങ്ങനെ ഒരു വിശദീകരണം വന്നത് കാണാൻ സാധ്യമല്ല. ഇവരല്ലാത്ത ഇമാമാരിൽ നിന്ന് കൈ കെട്ടണം എന്നുള്ള ഒരു വിശദീകരണം വന്നത് കാണാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ അതുകൊണ്ടാണ് ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി കൈ കെട്ടണീനെ കുറിച്ച് പറഞ്ഞത് ബിദഅത്തുൻ ബലാല എന്നാണ്, വഴികെട്ട ബിദഅത്ത് എന്നാണ് മനസ്സിലായി. ആ രീതിയിലാണ് ഇമാം അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി അതിനെ കുറിച്ച് പരാമർശിച്ചിട്ടുള്ളത്. പക്ഷേ പിന്നെ പിന്നെ പല പണ്ഡിതന്മാരുടെ അടുക്കൽ ഈ മസല ഒരു ഗവേഷണാത്മകമായ ഇജ്തിഹാദിയായ മസലയാണ്. അതുകൊണ്ട് തന്നെ പിന്നെ ഈ ഞാൻ ആദ്യം പറഞ്ഞ തെളിവുകളുണ്ടല്ലോ, ജനങ്ങൾ നിസ്കാരത്തിൽ ഇങ്ങനെ കൈകെട്ടാൻ കൽപ്പിക്കപ്പെട്ടിരുന്നു, അതേപോലെ തന്നെ വായിൽ റളിയല്ലാഹുവിന്റെ ഹദീസ് നിസ്കാരത്തിൽ റസൂലിനെ കൈകെട്ടി എന്നുള്ള ഈ ഹദീസുകളൊക്കെ മനസ്സിലാക്കിയിട്ട് വല്ലവരും കൈകെട്ടണം എന്ന് മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ അതിനനുസരിച്ച് അഭിപ്രായം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വിധേയത്താണെന്ന് പറയാൻ പറ്റൂല. പക്ഷേ ഏറ്റവും കൂടുതൽ ശരിയോടടുത്ത അഭിപ്രായം കൈ തൂക്കിയിട എന്നുള്ളതാണ്, എഴുത്തിദാലിൽ കൈ തൂക്കിയിടുക എന്നുള്ളതാണ് ശരിയോടടുത്തതായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. എന്തുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരത്തിന്റെ രീതി വിശദീകരിച്ച് ഒരു റാവിയും എന്ത് ചെയ്തിട്ടില്ല, കൈ കെട്ടുന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല എഴുത്തിദാലിൽ. രണ്ട്, പിന്നെ ഈ പിന്നെ സിഫത്ത് സലാത്തിന്റെ വിഷയത്തിൽ വന്ന ഹദീസുകളെ വിശദീകരിച്ച പൂർവ്വകാല പണ്ഡിതന്മാരാരും എന്ത് ചെയ്തിട്ടില്ല, ഇങ്ങനെ എഴുത്തിദാലിൽ കൈ കെട്ടണം എന്നുള്ളത് അവർ പറഞ്ഞിട്ടില്ല. മനസ്സിലായ ഇമാം അഹമ്മദ് ബിൻ ഹംബലാണ് അതിൽ തഹീറിന്റെ ഒരു വിഷയം പറഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ശരിയോടടുത്ത അഭിപ്രായമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എഴുത്തിദാല് കൈ തൂക്കിയിടുക എന്നുള്ളതാണ്. വായിൽ റളിയല്ലാഹു തആല റസൂലുള്ളാഹി നിസ്കാരത്തിന്റെ കൈഫിയത്ത് റിപ്പോർട്ട് ചെയ്ത സൂക്ഷ്മമായി റിപ്പോർട്ട് ചെയ്ത റാവിമാരിൽപ്പെട്ടവരാണ്. അത് പിന്നെ അതിന്റെ ഇരുത്തം സുജൂദ് കാര്യങ്ങളൊക്കെ ഇവിടെ ഷെയ്ഖ് ലഹാഫിൽ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി പിന്നെ എല്ലാ ഹദീസുകളും ബുലൂഗുൽ മറാമിൽ കൊണ്ടുവന്നിട്ടില്ല, എല്ലാ ഹദീസുകളും കൊണ്ടുവന്നിട്ടില്ല. മനസ്സിലായി, ചില ഹദീസുകൾ അദ്ദേഹം ക്രോഡീകരിച്ചിട്ട് ബുലൂഗുൽ മറാമിൽ കൊണ്ടുവരികയാണ് ചെയ്തിട്ടുള്ളത്. എത്രമാത്രം ഇപ്പോ പിന്നെ ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി സഹീഹ് ബുഖാരിക്ക് ഷറഹ് എഴുതിയ മഹാനാണ്. ഏറ്റവും നല്ല ഷറഹും ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹിയുടേതാണ്. മനസ്സിലായി, സഹീഹ് ബുഖാരിയിൽ വന്ന ഹദീസുകൾ മുഴുവനും ഇവിടെ വന്നിട്ടില്ല, വന്നിട്ടില്ല. ഏതാനും ഹദീസുകളാണ് അദ്ദേഹം കൊണ്ടുവന്നിട്ടുള്ളത്. അദ്ദേഹം ഈ ബുലൂഗുൽ മറാം രചിക്കാൻ അതിന് പ്രത്യേക ലക്ഷ്യമുണ്ട്. അത് പിന്നെ എന്താണ് അദ്ദേഹത്തിന്റെ മകനെ ഉദ്ദേശിച്ചിട്ടാണ്, മകന് നമുക്കല്ല ഉദ്ദേശിച്ചിട്ടാണ് ഈ രചന. നമ്മൾ ഇവിടെ വിശദീകരിച്ചൊരു വിഷയമാണ്. ഏതായാലും ഇനി പിന്നെ ഇന്ന് നമ്മൾ സൂറത്തുൽ ഫാത്തിഹ ഓതുന്നതുമായി ബന്ധപ്പെട്ട വിഷയമാണ് തൊട്ട് മുമ്പത്തെ ക്ലാസ്സിൽ വന്നത്. അതിൽ ആ വിഷയത്തിൽ ഏതാനും ഹദീസുകൾ. ഇനി പിന്നെ ഖുർആൻ പാരായണവുമായി ബന്ധപ്പെട്ടിട്ടുള്ളതായ ചില ഹദീസുകൾ കൂടിയാണ് ഇതിൽ ഉള്ളത്. അതിൽ നമ്മൾ 7 ഹദീസുകൾ എഴുതി. ആ ഹദീസുകൾ കൂടുതൽ വിശദീകരിക്കാനില്ല, അതുകൊണ്ടാണ് കൂടുതൽ എഴുതിയത്. ഒന്നാമത്തെ ഹദീസ് ഹദീസ് അബ്ദുള്ള ഇബ്നു അബി ഔഫിന്റെ ഹദീസാണ് അല്ലെ. ഞാൻ റാവിനെ എഴുതിയിട്ടില്ല, അതേപോലെ തഹ്രീജും എഴുതിയിട്ടില്ല. ഞാനിവിടെ വായിച്ചു പോവാം, പറഞ്ഞു പോവാം. അബ്ദുള്ള ഇബ്നു അബി ഔഫ റളിയല്ലാഹു തആല അൻഹു ഖാൽ അല്ലെ, അബ്ദുള്ള ابن ابي اوفى رضي الله تعالى عنه قال جاء رجل الى النبي صلى الله عليه وسلم فقال اني لا استطيع ان اخذ من القران شيئا فعلمني ما يجزئني منه فقال قل سبحان الله والحمد لله والله اكبر ولا اله الا الله والله اكبر ولا حول ولا قوه الا بالله العلي العظيم مدام كتو بتو ഇമാം അഹമ്മദ് വ അബൂ ദാവൂദ് വ നസായി അല്ലേ, വസഹഹഹു ഇബ്നു ഹിബ്ബാൻ വ ദാറഖുത്നി വ ഹാകിം അല്ലേ. തൈബ് അബ്ദുള്ള ഇബ്നു അബി ഔഫ അദ്ദേഹത്തിൽ നിവേദനം, അബ്ദുള്ള ഇബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹു നിവേദനം, അബ്ദുള്ള ഇബ്നു അബി ഔഫ അദ്ദേഹം പ്രസിദ്ധനായ സഹാബിയാണ്. അദ്ദേഹത്തിന്റെ വാപ്പയും സഹാബിയാണ്. അബ്ദുള്ള അദ്ദേഹത്തിന്റെ പേര്, അബി ഔഫ വാപ്പാന്റെ പേര്, അബു ഔഫ അത് അദ്ദേഹത്തിന്റെ വിളിപ്പേരാണ്. വാപ്പാന്റെ വിളിപ്പേരാണ് അബു ഔഫ. വാപ്പാന്റെ പേര് അൽഖമ ഇബ്നു ഖാലിദ് എന്നാണ്. അൽഖമ ഇബ്നു ഖാലിദ് ബനു അസ്ലം ഗോത്രക്കാരാണ് അവർ. അതുകൊണ്ടാണ് അബ്ദുള്ള ഇബ്നു അബി ഔഫ അൽഖമ ഇബ്നു ഖാലിദ് അൽ അസ്ലമി എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. അൽ അസ്ലമി ബനു അസ്ലം ഗോത്രക്കാരനാണ്. ഈ പിന്നെ ബനു അസ്ലം ഗോത്രത്തിൽ നിന്ന് അബ്ദുള്ള ഉണ്ടല്ലോ, പിന്നെ റസൂലുള്ളാന്റെ അടുക്കലേക്ക് സക്കാത്ത് കൊണ്ടുവരുന്നുണ്ട് മകന്. ചില റിപ്പോർട്ടുകളിൽ കാണാൻ വാപ്പി കൊണ്ടുവന്ന സക്കാത്ത് എന്നാണ്. അതായത് അബു ഔഫ എന്ന് പറയുന്ന വാപ്പടല്ലോ, അൽഖമാ ഇബ്നു ഖാലിദ്, അദ്ദേഹം സക്കാത്ത് കൊണ്ടുവന്നു. അതേപോലെ തന്നെ ഈ അബ്ദുള്ളയും സക്കാത്ത് കൊണ്ടുവന്നു. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എപ്പോൾ സക്കാത്ത് ആര് കൊണ്ടുവന്നാലും അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും, അല്ലാഹുമ്മ സല്ലി അലൈഹിം, അല്ലാഹുമ്മ സല്ലി അലൈഹി. കാരണം അല്ലാഹു സുബ്ഹാനഹു വതആല കൽപ്പിച്ചിട്ടുണ്ട്, ഖുദ് മിൻ അംവാലിഹിം സദഖത്തൻ തുതഹിറുഹും വതുസക്കീഹും ബിഹാ വസല്ലി അലൈഹിം. സക്കാത്ത് സ്വീകരിക്കുമ്പോൾ അവർക്ക് സലാത്ത് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അവർക്ക് വേണ്ടിയിട്ട് ദുആ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ റസൂലുള്ള ആര് സക്കാത്ത് വേണമെന്നുണ്ടെങ്കിലും അല്ലാഹുമ്മ സല്ലി അലൈഹിം എന്ന് പറഞ്ഞിട്ട് അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കും. ഈ പിന്നെ ഇബ്നു അബി ഔഫന്റെ പിന്നെ അബു ഔഫന്റെ സക്കാത്ത് വന്നപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, അല്ലാഹുമ്മ സല്ലി അലാ ആലി അബി ഔഫ, അല്ലാഹുമ്മ സല്ലി അലാ ആലി അബി ഔഫ. അബു ഔഫന്റെ കുടുംബത്തിന് അല്ലാഹുവെ നീ അനുഗ്രഹം ചൊരിയണമേ, കാരുണ്യം ചൊരിയണമേ എന്ന് പ്രാർത്ഥിച്ചു. മനസ്സിലല്ലേ? അതുകൊണ്ട് തന്നെ പിന്നെ ആ ഒരു ദുആ ഈ കുടുംബത്തിന് ലഭിച്ചിരുന്നു, ഈ കുടുംബത്തിന് ലഭിച്ചിരുന്നു. അബു ഔഫ സഹാബിയാണ്, അതേപോലെ തന്നെ മകനും ഈ അബ്ദുള്ളയും സഹാബിയാണ്. ചില റിവായത്തുകളിൽ കാണാൻ അബ്ദുള്ള പറയാണ്, റസൂലുള്ളാഹിനോടൊപ്പം ഞാൻ 7 യുദ്ധത്തിൽ പങ്കെടുത്തു, ജറാദായിരുന്നു ഭക്ഷിച്ചിരുന്നത്. ജറാദ് ആണ് എന്താ ആ വെട്ടുകളി, ജറാദ് ആയിരുന്നു ഞങ്ങൾ ഭക്ഷിച്ചിരുന്നത്. 7 യുദ്ധത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങളോടൊപ്പം സന്ധിച്ചിട്ടുണ്ട് എന്ന് അബ്ദുള്ള പറയുന്നു. ഏതായാലും ഈ അബ്ദുള്ള ഇബ്നു അബി ഔഫ റളിയല്ലാഹു തആല അൻഹു ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്, അദ്ദേഹം ഹിജ്റയുടെ 86 അല്ലെങ്കിൽ 87 ഒക്കെയാണ് അദ്ദേഹത്തിന്റെ മരണം, അബ്ദുള്ള ഇബ്നു അബി ഔഫന്റെ മരണം. അദ്ദേഹം പറയാണ്, ജാ റജുലൻ ഇൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് ഒരു വ്യക്തി വന്നു. ഫഖാല, എന്നിട്ട് ആ വ്യക്തി പറഞ്ഞു, ഇന്നിലാ അസ്തതിയു അൻ ആഖുദ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് സ്വീകരിക്കുവാൻ എനിക്ക് സാധിക്കുന്നില്ല. ലാ അസ്തതിയു, എനിക്ക് സാധിക്കുന്നില്ല. അൻ ആഖുദ മിനൽ ഖുർആൻ, ഖുർആനിൽ നിന്ന് സ്വീകരിക്കുവാൻ. ഷൈഅൻ, ഒന്നും ഖുർആനിൽ നിന്ന് സ്വീകരിക്കാൻ കഴിയുന്നില്ല എന്നാണ് ബൈഹാർട്ടാക്കാൻ കഴിയുന്നില്ല എന്നുള്ള അർത്ഥത്തിലാണ്. ബൈഹാർട്ടാക്കിയിട്ട് മനപ്പാടാക്കിയിട്ട് ഓതാൻ കഴിയുന്നില്ല എന്ന അർത്ഥത്തിലാണ് അയാൾ പറയുന്നത്. അദ്ദേഹം ഒരു അറബിയാണ്, ഗ്രാമീണനാണ്, വയസ്സയിക്കുന്നത്. അപ്പൊ ആ വ്യക്തി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കലേക്ക് വന്നു, ജാ റജുലുൻ ഇന്ന നബി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഫഖാല, അയാൾ പറഞ്ഞു, ഇന്നിലാ അസ്തതിയു അൻ ആഖുദ മിനൽ ഖുർആനി ഷൈഅൻ, ഖുർആനിൽ നിന്നൊന്നും പഠിച്ച് പാഠമാക്കിയിട്ട് ഓതാൻ എനിക്ക് സാധിക്കുന്നില്ല. ഫഅല്ലിംനി, അതുകൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അദ്ദേഹം പറയുന്നത് എന്നെ പഠിപ്പിക്കണം. ഫഅല്ലിംനി, അതിനാൽ നിങ്ങൾ എന്നെ പഠിപ്പിക്കണം. മാ യുജ്സിഉനി മിൻഹു, ഖുർആനിൽ നിന്ന് എനിക്ക് മതിയായത്, ഖുർആനിൽ നിന്ന് എനിക്ക് മതിയായതാണ്, അല്ല അസ്തഗ്ഫിറുള്ള, ഖുർആനിൽ നിന്നല്ല, ഖുർആനിനെ തൊട്ട് എനിക്ക് മതിയായത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നിസ്കാരത്തിൽ ഖുർആൻ ഓതണ്ടേ, സൂറത്തുൽ ഫാത്തിഹ ഓതണം, അത് നിർബന്ധമല്ലേ? ഫാത്തിഹ ഓതണം. ഫാത്തിഹ ഓതാനും പോലും കഴിഞ്ഞില്ല, വയസ്സായ ആളാണ്, വൃദ്ധനാണ്. അതുകൊണ്ട് ഖുർആനിന് പകരം എനിക്ക് മതിയായത് വല്ലതും നിങ്ങൾ പഠിപ്പിക്കണം, അതാണ് ഫഅല്ലിംനി, നിങ്ങൾ എന്നെ പഠിപ്പിക്കണം. മായുസിഉനി, എനിക്ക് മതിയായത്, മിൻഹു, ഖുർആനിനെ തൊട്ട്. ഖുർആനും ഓതി പഠിച്ചിട്ട് ഓതാൻ കഴിയില്ല, അത് വൃദ്ധനാണ്. അതുകൊണ്ട് അതിന് പകരം നിസ്കാരത്തിൽ ചൊല്ലാൻ വല്ലതും പഠിപ്പിക്കണം എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഫഖാല, അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വആലി വസല്ലം തങ്ങൾ പറഞ്ഞു, ഖുൽ, നിങ്ങൾ പറയുക, എന്താ പറയണ്ടത്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം, ഇത് നിങ്ങൾ പറഞ്ഞോളൂ എന്നാണ്. നിസ്കാരത്തിൽ അത് തന്നെ പറഞ്ഞിട്ടുണ്ട്, റുക്കുവിലും സുജൂദിലും നൃത്തത്തിലും ഒക്കെ ഇത് പറയാൻ പറഞ്ഞത്, സുബ്ഹാനല്ലാഹ് വൽഹംദുലില്ലാഹ് വലാ ഇലാഹ ഇല്ലല്ലാഹ് വല്ലാഹു അക്ബർ വലാ ഹൗല വലാ ഖുവത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അളീം എന്ന് പറയാൻ പറഞ്ഞു. അൽ ഹദീസ്, ഈ ഹദീസിന് നീണ്ടു ബാക്കി ഭാഗമുണ്ട്. ഇവിടെ ഇബ്നു ഹജർ ഇതുവരെയാണ് കൊടുത്തിട്ടുള്ളത്. ഇമാം അഹ്മദും ഇമാം അബൂദാവൂദും ഇമാം നസായിയും ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഈ ഹദീസ് എന്തിനെ കൊണ്ടുവന്നറിയോ, നിസ്കാരത്തിൽ ഫാത്തിഹ ഓതണം നമ്മൾ പറഞ്ഞു, ഫാത്തിഹ ഓതാത്തായിരിക്കും എന്തില്ല, നിസ്കാരമല്ല എന്ന് പറഞ്ഞു, നിസ്കാരമല്ല. അപ്പോൾ ഒരാൾക്ക് ഈ ഫാത്തിഹ ഓതാൻ കഴിഞ്ഞിട്ടില്ലെങ്കിൽ അപ്പോൾ പുതുതായിട്ട് ഇസ്ലാമിലേക്ക് വന്ന ആളുകൾ, അതേപോലെ തന്നെ വാർദ്ധക്യത്തിലെത്തി ഓതാനും നോക്കാനൊന്നും കഴിയാത്ത ആളുകൾ, ഇവരൊക്കെ എന്ത് ചെയ്യും? അപ്പൊ അവർക്ക് അതിന് പകരം എന്ത് മതി? തസ്ബീഹും തക്ബീറും തഹ്മീദും തഹ്ലീലും ഹൗക്കലയും, അതാണ് ഹൗക്കല, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ്, ഇത് മതി എന്നുള്ളതാണ് എന്ത് ചെയ്യുന്നത്, ഈ ഹദീസ് പഠിപ്പിക്കുന്നത്, ഈ ഹദീസ് പഠിപ്പിക്കുന്നത്. അതിനാണ് അവിടെ അത് കൊണ്ടുവന്നത് ഈ അധ്യായത്തിൽ. ഈ ഹദീസിന്റെ ബാക്കി ഭാഗം ഇവ അബൂദാവൂദ് മറ്റൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നതിൽ കാണാൻ സാധിക്കും. ഇതൊരു അറബിയാണ്, ഗ്രാമീണനാണ്. അപ്പോ ഇയാൾ ഇതിങ്ങനെ റസൂൾ ഇത് പഠിപ്പിച്ചല്ലേ, പഠിപ്പിച്ചപ്പോ അയാൾ ഇങ്ങനെ നോക്കി, സുബ്ഹാൻ അല്ലാഹ് എന്ന അള്ളാഹു അള്ളാഹുവിനെ ഞാൻ പരിശുദ്ധപ്പെടുന്നു, അൽഹംദുലില്ലാ അള്ളാഹുവിനെ സ്തുതി അർപ്പിക്കുന്നു, ലാ ഇലാഹ ഇല്ലല്ലാഹ് അള്ളാഹു അല്ലാതെ യഥാർത്ഥത്തിൽ ആരാധനകർഹനായി മറ്റാരുമില്ല, അള്ളാഹു അക്ബർ അള്ളാഹു ഏറ്റവും വലിയവനാകുന്നു, ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹിൽ അലിയിൽ അദീം, യാതൊരു കഴിവും ശേഷിയും അൽ അലിയും അൽ അദീമുമായ അള്ളാഹുവെ കൊണ്ടല്ലാതെ ഇല്ലാന്നാണ്. അപ്പൊ അയാൾ ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് പറയണേ, ഇസ്ലാമിന്റെ മതത്തിനോട് പറയണേ, ഇതൊക്കെ അള്ളാഹുക്കാണ്, എനിക്കെന്താള്ളേ? അതെ, അയാൾ വയസ്സായ ആളാണ്, മനസ്സിലായില്ലേ, ഗ്രാമീണനാണ്. അപ്പൊ ഇതൊക്കെ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അത് അള്ളാഹ്ക്ക് മാത്രമുള്ളതാ, ഇത് ചൊല്ലിയ അതിന് കൂലില്ല ഇയാൾക്ക്, ഈ വചനങ്ങൾ ചൊല്ലിയിട്ടുണ്ടെങ്കിൽ അതുകൊണ്ട് മഹത്തായ കൂലിയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം മിഹ്റാജിന്റെ രാവിലെ റസൂലിനെ കണ്ടപ്പോ ഉമ്മത്തികളോട് സലാം പറഞ്ഞിട്ട് ഇത് ചെല്ലാൻ പറഞ്ഞു, അത് സ്വർഗത്തിൽ കൃഷി ഇറക്കാനുള്ള കൃഷിയാണ് എന്ന് റസൂൽ അലൈഹി സ്വലാത്തു വസ്സലാം അതുകൊണ്ട് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? മാത്രല്ല ഈ സുബ്ഹാനല്ലാഹി അൽഹംദുലില്ലാ വലാ ഇലാഹ ഇല്ലല്ലാഹ് അല്ലാഹു അക്ബർ ലാ ഹൗല വലാ ഖുവ്വത്ത ഇല്ലാ ബില്ലാഹ് ഇതൊക്കെ ചൊല്ലുകയാണെങ്കിൽ വൃക്ഷത്തിൽ നിന്ന് ഉണങ്ങിയ ഇലകൾ കൊഴിഞ്ഞു വീഴുന്നത് പോലെ ഒരാളുടെ പാപങ്ങൾ കൊഴിഞ്ഞു പോകും എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതേപോലെ സൂര്യനെ ഉദിച്ച് ഈ ദുനിയാവിലെ ഏറ്റവും ശ്രേഷ്ഠമായ വചനങ്ങളാണ് എന്ത്, ഈ നാല് വചനങ്ങൾ എന്ന് പറഞ്ഞിട്ടുണ്ട്. അതിൽ ഏതുകൊണ്ട് തുടങ്ങിയാലും പ്രശ്നമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായില്ലേ? ബഖിയാത്ത് സ്വാലിഹാത്ത് ആണ് ഇത് എന്നൊക്കെ വിശേഷിപ്പിക്കപ്പെട്ടു. അപ്പൊ അതിന് മഹത്തായ കൂലിയുണ്ട്, ബർക്കത്തും ഉണ്ട്. പക്ഷെ ഈ അറാബി ചൊല്ലിയപ്പോ ഇതൊക്കെ അള്ളാഹുള്ളതാണ്, എനിക്കെന്താണെന്ന് ചോദിച്ചു റസൂലുള്ളാഹിനോട്. അതാണ് ഇവിടെ അൽ ഹദീസ് എന്ന് പറഞ്ഞു ശേഷിക്കുന്നത്. അപ്പൊ നബി സല്ലല്ലാഹി അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞ ഖുൽ, നിങ്ങൾ ഇങ്ങനെ പറഞ്ഞോളി, അല്ലാഹുമ്മ ഇർഹംനി, അല്ലാഹുമ്മ റസുഖ്നി, അല്ലാഹുമ്മ ആഫിനി, അല്ലാഹുമ്മ ഇഹ്ദിനി. അല്ലാഹുമ്മ ഇർഹംനി, അതേപോലെ തന്നെ വർസുഖ്നി, വആഫിനി, വഹ്ദിനി, ഇങ്ങനെ പറയാൻ വേണ്ടിയിട്ട് പറഞ്ഞു. അപ്പൊ അയാളത് പിടിച്ചിട്ട് അയാൾക്ക് ഇഷ്ടമായി. കാരണം എന്താ, അള്ളാഹുമ്മ റഹംനി അള്ളാഹുവിനി എന്നോട് കരുണ കാണിക്കണമേ, അള്ളാഹുമ്മ റസൂഖ്നി അള്ളാഹുവിനി എനിക്ക് റിസ്ക് നൽകണമേ, അള്ളാഹുമ്മ ആഫിനി എനിക്ക് നീ സൗഖ്യം നൽകണമേ, അള്ളാഹുമ്മ ഹദിനി ഹിദായത്ത് നൽകണമേ. അപ്പൊ മുപ്പരിക്ക് തന്നെയാണൊക്കെ അതല്ലേ. അപ്പൊ മുപ്പര അത് കിട്ടിയപ്പോ ഇതും ഇങ്ങനെ മുറുക്കി പിടിച്ചിട്ട് പോവുകയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ അയാൾ പോകുമ്പോ പറഞ്ഞ് അയാൾ രണ്ട് കൈ നിറയെ ഹൈറ് കൊണ്ടാണ് പോകുന്നത് എന്ന് പറഞ്ഞു. മനസ്സിലായി? സല്ലല്ലാഹു അലൈഹി വസല്ലം. അലാ കുല്ലിൻ, ഇവിടെ ഈ ഹദീസ് ഇബ്നു ഹജർ റഹ്മത്തുള്ളാഹി അലൈഹി കൊണ്ടുവന്നത് സൂറത്തുൽ ഫാത്തിഹ ഓതാനും പഠിക്കാനും കഴിയാത്ത വിധം ഒരാൾ പിന്നെ എത്തിയിട്ടുണ്ട് എങ്കിൽ അവരെന്ത് ചൊല്ലണം എന്നുള്ളത് അറിയിക്കാനാണ്. അതാണ് പിന്നെ അബു ഔഫ അബ്ദുള്ള ഇബ്നു അബി ഔഫ റളിയല്ലാഹു അൻഹുള്ള ഹദീസ്. ഈ ഹദീസിനെ ഇമാം ഇബ്നു ഹിബ്ബാൻ, ഇമാം ദാറഖുത്നി, അതേപോലെ തന്നെ ഇമാം അൽ ഹാകിം എന്നിവരൊക്കെ സഹീഹ് എന്ന് വിശേഷിപ്പിച്ചിട്ടുണ്ട്. ഹദീസ് സഹീഹാണ്. ഇനി അടുത്ത ഹദീസ്, അടുത്ത ഹദീസ് ഹദീസ് അബു ഖതാദയിൽ നിന്നുള്ളത് അല്ലേ. അൻ അബി ഖതാദത റളിയല്ലാഹു തആല അൻഹു ഖാല കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം യുസല്ലി ബിനാ ഫയഖ്റഉ ഫി ദുഹ്രി വൽ അസ്രി ഫി റകഅതൈനിൽ ഉലയൈനി ബിഫാതിഹത്തിൽ കിതാബ് വസൂറത്തൈനി ويسمعنا الآية أحيانا ويطول الركعة الأولى ويقرأ في الأخريين بفاتحة الكتاب. لا متفق عليه, ده متفق عليه يعني امام بخاري ومسلم ودركنا حديثا ابو سعيد الخدري ابو قتادة الأنصاري رضي الله عنه لنا امام بخاري ومسلم ونشر ريبورتنا حديثا. طيب ابو قتادة لنا حديثا عن ابي قتادة رضي الله تعالى عنه قال ابو قتادة رضي الله تعالى عنه لنني ويدنا ابو قتادة നമുക്ക് വന്ന റാവിയൻ الحارث ابن ربيعي الحارث ابن ربيعي എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ابو قتادة നമ്മൾ മുൻപ് അദ്ദേഹത്തെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. طيب ابو قتادة പറയാണ് كان رسول الله صلى الله عليه وسلم റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളായിരുന്നു യുസല്ലി ബിന ഞങ്ങളെയും കൊണ്ട് നിസ്കരിക്കും. റസൂലുള്ള ഇമാമായിട്ട് ഞങ്ങളെയും കൊണ്ട് യുസല്ലി ബിന ഞങ്ങളെയും കൊണ്ട് നിസ്കരിക്കും. ഫയഖ്റഉ അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ പാരായണം ചെയ്യും. ഫി ദുഹർ ദുഹറിലും വൽ അസ്ർ അസ്റിലും ഫി റകഅതൈനിൽ ഊലയൈൻ ആദ്യത്തെ രണ്ട് റക്അത്തുകളിൽ. റകഅതൈൻ എന്നാ രണ്ട് റക്അത്തുകൾ, അൽ ഊലയൈൻ എന്നാ ഒന്നാമത്തെ. ഒന്നാമത്തെ രണ്ട് റക്അത്തുകളിൽ റസൂലുള്ള ദുഹറിലും അസ്റിലും പാരായണം ചെയ്യും. ബി ഫാത്തിഹത്തിൽ കിതാബ് സൂറത്തുൽ ഫാത്തിഹ ഫാത്തിഹത്തിൽ കിതാബ് ഓതും. വസൂറത്തൈനി രണ്ട് സൂറത്തുകളും ഓതും. ദുഹറിന്റെയും അസറിന്റെയും ആദ്യത്തെ രണ്ട് റക്അത്തിൽ ഫാത്തിഹ ഓതും, പിന്നെ രണ്ട് സൂറത്തു ഓതും. വയുസ്മിഉന ആയത അഹ്യാനൻ വയുസ്മിഉന റസൂലുള്ള ഞങ്ങളെ കേൾപ്പിക്കും. അൽ ആയ ആയത്തുകൾ, അഹ്യാനൻ ചിലപ്പോഴൊക്കെ, ഓതുന്ന സൂറത്തുകളിൽ നിന്ന് ചില ആയത്തുകൾ കേൾപ്പിക്കും എന്നർത്ഥം. എന്തിനാ കേൾപ്പിക്കണേ? ആ സൂറത്താണ് ഓതുന്നത്, ഇന്ന സൂറത്താണ് മനസ്സിലേ, ഇന്നത് മുതൽ തുടങ്ങി ഇന്നത് മുതൽ എത്തി എന്നൊക്കെ ഉള്ളതൊക്കെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. വൈസ്മോണൽ ആയത്തെ അഹ്യാൻ, ചിലപ്പോ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ആയത്തെ ഞങ്ങളെ കേൾപ്പിക്കും. വയുതവ്വിലു റകഅത്തൽ ഊല, മാത്രമല്ല വയുതവ്വിലു റസൂല ദീർഘിപ്പിക്കും. അർറകഅത്തൽ ഊല, ഫസ്റ്റ് റകഅത്ത്, ഒന്നാമത്തെ റകഅത്ത്, ഒന്നാമത്തെ റകഅത്തിനെ ദീർഘിപ്പിക്കും. വയഖ്റഉ ഫിൽ ഉഖ്രയൈനി, വയഖ്റഉ റസൂലുള്ള പാരായണം ചെയ്യും. ഫിൽ ഉഖ്രയൈൻ, ഫിൽ ഉഖ്രയൈൻ എന്ന് പറഞ്ഞാൽ ഫിർ റകഅത്തൈനിൽ ഉഖ്രയൈനി, അവസാനത്തെ രണ്ട് റകഅത്ത്. അൽ ഉഖ്രയൈനി എന്ന് പറഞ്ഞാൽ മറ്റേ രണ്ട് എന്നുള്ളത്, മറ്റേ രണ്ട് റകഅത്ത്. ദുഹ്ർ നാല് റകഅത്ത് അല്ലേ, അസർ നാല് റകഅത്താണ്. ആദ്യത്തെ രണ്ട് റകഅത്തിനെ കുറിച്ച് പറഞ്ഞത് റകഅത്തൈനിൽ ഉലൈനി, പിന്നെ രണ്ട് റകഅത്ത് ഉണ്ട്. ആ രണ്ട് റകഅത്ത്, മറ്റേ രണ്ട് റകഅത്തിൽ റസൂലുള്ളാഹി ഓതും. ബിഫാത്തിഹത്തിൽ കിതാബ്, സൂറത്തുൽ ഫാത്തിഹ, സൂറത്തുൽ ഫാത്തിഹ ഓതും. അവിടെ സൂറത്ത് ഓതൂല എന്ന അർത്ഥത്തിൽ. അതാണ് മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരി മുസ്ലിമും അബു ഖതാദയിൽ നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഉള്ളത്. അപ്പൊ ഈ ഹദീസ് എന്താ പഠിപ്പിക്കുന്നത്? ഈ ഹദീസ് പഠിപ്പിക്കുന്നത് ദുഹൂറിലും അസറിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സൂറത്തുൽ ഫാത്തിഹ ഓതും, രണ്ട് സൂറത്ത് വേറെ ഓതും. സൂറത്തുൽ ഫാത്തിഹ അജീബാണ്, നിർബന്ധമാണ്. ശേഷം സൂറത്ത് ഓതുക എന്നുള്ളത് എന്താണ്? സുന്നത്താണ്. ഒന്നാമത്തെ റക്അത്തിന് റസൂൽ ദീർഘിപ്പിക്കുമായിരുന്നു, ആയത്തുകൾ ചിലപ്പോൾ ഞങ്ങളെ കേൾപ്പിക്കുമായിരുന്നു. എന്തിനാ ഒന്നാമത്തെ റക്അത്തിന് ദീർഘിപ്പിക്കുന്നത്? ഒന്നാമത്തെ റക്അത്തിൽ എന്തുണ്ട്? ദുആഉൽ ഇസ്തിഫ്താഹ് ഉണ്ട്, ഇസ്തിആദത്ത് ഉണ്ട് അല്ലെ. പിന്നെ ഒന്നാമത്തെ റക്അത്തിൽ സൂറത്ത് വലിയ തോതും, വലിയ തോതും, അതുകൊണ്ടായിരിക്കും ഒന്നാമത്തെ റക്അത്തിന് ദീർഘിപ്പിക്കുമായിരുന്നു. പിന്നെ വയഖ്റഉ ഫിൽ ഉഖ്രയൈനി ബിഫാത്തിഹത്തിൽ കിതാബ്, മറ്റേ രണ്ട് റക്അത്തിൽ ഫാത്തിഹത്തിൽ കിതാബായിരുന്നു ഓതിയിരുന്നത്. അപ്പൊ അതിൽ ഫാത്തിഹ ഓതിയാ മതി. ഫാത്തിഹ, അതിന്റെ അർത്ഥം ഫാത്തിഹ മാത്രമേ ഓതാവൂ എന്നല്ല. പിന്നെയോ ഫാത്തിഹ ഓതിയിട്ട് സമയം ഉണ്ടെങ്കിൽ സൂറത്ത് ഓതണേന് പ്രശ്നമല്ല, അവസാനത്തെ രണ്ട് റക്അത്ത്. അങ്ങനെ ഹദീസുകൾ വന്നിട്ടുണ്ട്. ആ ഞങ്ങളെ കേൾപ്പിക്കുമായിരുന്നു എന്നാണ് അതിന്റെ അർത്ഥം. എന്താ പതുക്കെ ഓതിയിരുന്നതെന്നാണ്, പതുക്കെയാണ് ഓതിയിരുന്നത്. വൈസ്മ്യോനൽ ആയത്ത് അഹ്യാന, ചിലപ്പോ ആയത്ത് ഞങ്ങളെ കേൾപ്പിക്കും, ചില ആയത്തുകൾ അത്രയാണ്. അല്ലാതെ സൂറത്ത് മുഴുവൻ കേൾപ്പിക്കുന്നല്ല, ഓതണ ഓത്ത് മുഴുവൻ കേൾപ്പിക്കുന്നല്ല, ചില ആയത്തുകൾ എന്ത് ചെയ്യും? ആയത്തുകൾ ചിലപ്പോ കേൾപ്പിക്കുന്നതാണ്. അതിന് ചില ഹക്കിമത്തുണ്ട്. ഏ അല്ലല്ല, പിന്നെ ഖുർആൻ പഠിക്കാൻ വേണ്ടിയിട്ട് അല്ല, അങ്ങനല്ല. പക്ഷെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ സൂറത്ത് ഓതുന്നുണ്ട് എന്നുള്ളത് അറിയിക്കാൻ, എന്നെ സൂറത്ത് ഓതുന്നുണ്ട് എന്ന് അറിയിക്കാൻ, എന്നത് മുതൽ ഇന്നത് വരെ ഓതി എന്നുള്ളതൊക്കെ അറിയിക്കാനായിരിക്കാം റസൂൽ ചില ആയത്തുകൾ ഞങ്ങളെ കേൾപ്പിച്ചിരുന്നു എന്ന് പറയുന്നത്. ഇനി മൂന്നാമത്തെ ഹദീസ് അബു സഈദിൽ ഖുദ്രിയിൽ നിന്നല്ലേ. അൻ അബി സഈദിൻ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു ഖാൽ കുന്ന നഹ്സുറു قيام رسول الله صلى الله عليه وسلم في الظهر والعصر فحذرنا قيامه في الركعتين الاوليين من الظهر قدر الف لام م تنزيل السجده وفي الاخرين قدر النصف من ذلك وفي الاوليين من العصر على قدر الاخرين من الظهر والاخرين على النصف من ذلك അല്ലേ. റവാഹു മുസ്ലിം, റവാഹു മുസ്ലിം, മുസ്ലിമിന്റെ ഹദീസാണിത്. അൻ അബി സഈദിൻ ഖുദ്രി റളിയല്ലാഹു തആല അൻഹു, അബു സഈദിൻ ഖുദ്രി റളിയല്ലാഹു അൻഹു നിവേദനം. അബു സഈദ് അൽ ഖുദ്രി ഒക്കെ നമുക്ക് വന്ന റാവിയാണ്, പലതവണ വന്നാണ്. സഈദ് ഇബ്നു മാലിക് ഇബ്നു സിനാൻ, അബു സഈദിൻ ഖുദ്രി അദ്ദേഹം പറയാണ്, കുന്ന ഞങ്ങളായിരുന്നു نحرز قيام رسول الله صلى الله عليه وسلم في الظهر والعصر ظهرിലും അസറിലും റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നൃത്തം അത് നഹ്സുറു എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അളക്കുമായിരുന്നു, കണക്കാക്കുമായിരുന്നു. ഒരു നൃത്തം എത്ര ലോങ് ഉണ്ട് എന്നുള്ളത് ഞങ്ങളൊന്ന് കണക്കാക്കുമായിരുന്നു, അളക്കുമായിരുന്നു, തിട്ടം നോക്കുമായിരുന്നു, ഇത്ര ലോങ് ഉണ്ട് എന്നുള്ളത്. നഹ്സുറു എന്ന് പറഞ്ഞാൽ നഖീസ്, അളക്കാൻ. കുന്ന നഹ്സുറു ഖിയാമ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം ഫി ദുഹ്രി വൽ അസ്ർ, ദുഹ്റിലും അസറിലും റസൂലുള്ളാഹിന്റെ നൃത്തം അത് എത്ര ലോങ് ഉണ്ടായിരുന്നു എന്നുള്ളത് ഞങ്ങൾ അളക്കുമായിരുന്നു. അങ്ങനെ ഫഹസർന ഖിയാമഹു, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ നൃത്തത്തെ ഞങ്ങൾ അളന്നു. ഫിർ റകഅത്തൈനിൽ ഊലയൈനി, ആദ്യത്തെ രണ്ട് റകഅത്തുകളിൽ, ഫിർ റകഅത്തൈനിൽ ഊലയൈനി, ആദ്യത്തെ രണ്ട് റകഅത്തുകളിൽ, മിൻ ദുഹ്ർ, ദുഹ്ർ നമസ്കാരത്തിന്റെ ആദ്യത്തെ രണ്ട് റകഅത്തുകളിൽ നൃത്തം ഞങ്ങൾ അളന്നു. ഖദ്ർ അലിഫ് ലാം മീം തൻസീൽ അസ്ജദ എത്രത്തോളം? അലിഫ് ലാം മീം തൻസീൽ കിതാബി ലാ റൈബ ഫീ എന്ന് തുടങ്ങുന്ന സൂറത്ത് സജ്ദ, അതിന്റെ ദൈർഘ്യം ഖദർ തോത്, ഖദർ നമ്മ തോത്. അപ്പൊ അലിഫ് ലാം മീം സജ്ദ ഓതണ ടൈം ദുഹറിന്റെ ഒന്നാമത്തെ റക്അത്തുണ്ടായിരുന്നു. അലിഫ് ലാം മീം സജ്ദ എത്ര പേജ് ഉണ്ടാവും മുസ്ഹഫില്? മൂന്ന് പേജുണ്ട്. ഈ ഉസ്മാൻ താഹന്റെ ഖത്തിലെ എഴുത്തില് 3 പേജ്, 30 ആയത്. അപ്പൊ ദുഹറിലെ ആദ്യത്തെ 2 റക്അത്തുകൾ നൃത്തം ഞങ്ങൾ അളന്നപ്പോ അത് ഖദർ അലിഫ് ലാം മീം തൻസീൽ അസജദ, അലിഫ് ലാം മീം സജദ സൂറത്തിന്റെ ഖദർ ഉണ്ടായിരുന്നു, തോത് ഉണ്ടായിരുന്നു. വഫിൽ ഉഖ്രയൈനി മറ്റേ അടുത്ത 2 റക്അത്തുകൾ ഖദർ നിസ്ഫു മിൻ ദാലിക് അതിന്റെ പകുതിയായിരുന്നു. ഖദർ നിസ്ഫു മിൻ ദാലിക് അതിന്റെ പകുതി ആയിരുന്നു. അതിന്റെ പകുതി പറഞ്ഞാല് ഇപ്പൊ അൽ ഫിലാമി സജ്ദ ഓതുന്നതിന്റെ പകുതി സമയം അത്ര ദൈർഘ്യം ഉണ്ടായിരുന്നു. വഫിൽ ഉലയൈനി മിനൽ അസർ, അസർ നമസ്കാരത്തിൽ നിന്ന് ആദ്യത്തെ 2 റക്അത്തുകളിൽ നൃത്തത്തിന്റെ ദൈർഘ്യം. അല ഖദറിൽ ഉഖ്രയൈനി മിനൽ ദുഹർ, ദുഹർ നമസ്കാരത്തിന്റെ അവസാനത്തെ 2 റക്അത്തുകൾ ഉണ്ടല്ലോ അതിന്റെ ഖദർ അനുസരിച്ചായിരുന്നു. അപ്പൊ അസർ നിസ്കാരത്തിന്റെ ആദ്യത്തെ 2 റക്അത്തുകൾ, ദുഹർ നിസ്കാരത്തിന്റെ ഖദർ ഉണ്ടല്ലോ അത്രയായിരുന്നു. ദുഹർ നിസ്കാരത്തിന്റെ അവസാനത്തെ 2 റക്അത്തിന്റെ ഖദർ തോതനുസരിച്ചായിരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അലിഫ് ലാം മീം സജ്ദ സൂറത്ത് ഓതണിന്റെ പകുതി അത്രയായിരുന്നു ദുഹറിന്റെ, പിന്നെ അസറിന്റെ ആദ്യ 2 റക്അത്തുകളുടെ ദൈർഘ്യം തോത്. വൽ ഉഖ്രയൈൻ അസറിന്റെ മറ്റേ 2 റക്അത്തുകൾ അതിന്റെ ദൈർഘ്യം ഞങ്ങൾ നോക്കി, അത് അല നിസ്ഫി മിൻ ദാലിക് അതിന്റെ പകുതിയായിരുന്നു. അതിന്റെ പകുതി തന്നെ എന്താ? പിന്നെ അൽ ഫിലാമി സജ്ദിന്റെ 1.5 പേജിന്റെ പകുതി അത്ര ദൈർഘ്യം അതിനുണ്ടായിരുന്നു എന്നാണ്. അപ്പൊ ഈ ഹദീസ് അറിയിക്കണത് എന്താണ്? അബു സഈദ് ഖുദ്രിയിൽ നിന്നുള്ള ഇമാം മുസ്ലിമിന്റെ ഈ ഹദീസ് അറിയിക്കുന്നത് ദുഹർ നമസ്കാരത്തിന്റെ അസർ നമസ്കാരത്തിന്റെയും റക്അത്തുകൾ അതിന്റെ ദൈർഘ്യമാണ്, അതിന്റെ ദൈർഘ്യമാണ്. അപ്പൊ അലിഫ് ലാം മീം സജ്ദ ഓതണ അത്ര ദൈർഘ്യം, പിന്നെ ആദ്യത്തെ 2 റക്അത്തിന് ദുഹറിലുണ്ടായിരുന്നു അതിന്റെ പകുതി ഓതണ ദൈർഘ്യം അവസാനത്തെ 2 റക്അത്തിനുണ്ടായിരുന്നു. അസർ നോക്കുകയാണെങ്കിൽ അസറിന്റേത് പിന്നെ ആദ്യത്തെ 2 റക്അത്തിൽ അലിഫ് ലാം മീം സജ്ദ ഓതണിന്റെ പകുതി അതിന്റെ തോതുണ്ടായിരുന്നു, പിന്നെ അതിന്റെ പകുതിയായിരുന്നു അസറിന്റെ അവസാനത്തെ മറ്റേ 2 റക്അത്തിനുണ്ടായിരുന്നത് എന്നുള്ളതാണ് ഇവിടെ ആരറിയിക്കുന്നത്? ഈ ഹദീസ് അറിയിക്കുന്നത്, ഈ ഇമാം മുസ്ലിം അബൂ സഈദിൽ നിന്ന് റിപ്പോർട്ടിന് ഈ ഹദീസ് അറിയിക്കുന്നത്. അപ്പൊ ഇതിലൊരു വിഷയമുണ്ട്, എന്താ? ഈ ഹദീസും ഈ ഹദീസും തമ്മിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ? ഏറ്റുമുട്ടലുണ്ടോ? ഈ അബൂ ഖതാദയിൽ നിന്നുള്ള ഹദീസ് മുത്തഫഖുൻ അലൈഹി ഹദീസ്, ഈ അബൂ സഈദിൽ നിന്ന് മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, ഇത് തമ്മിൽ വല്ല ഏറ്റുമുട്ടലും തോന്നുന്നുണ്ടോ? ഇവിടെ കണ്ട പിന്നെ 1-ാമത്തെ റക്അത്തിലാണ് ഇത് ഫാത്തിഹയും സൂറത്ത് ഓതിയിരുന്നത്. 2-ാമത്തെ റക്അത്തുകളിൽ ദുഹറിലും അസറിലും ഫാത്തിഹ മാത്രമേ ഓതിയിട്ടുള്ളൂ. അതിനൊരിക്കലും എന്തുണ്ടാവില്ല, ഇതിന്റെ ദൈർഘ്യം ഉണ്ടാവില്ല അല്ലെ, ഈ പറഞ്ഞ ദൈർഘ്യം ഉണ്ടാവില്ല അല്ലെ. അപ്പൊ ഒരു ഇടങ്ങ് ഇത് വരുന്നുണ്ട്. അപ്പൊ അതിനെന്ത് മറുപടി പറയും? നമ്മളാണെങ്കിൽ എന്താ പറയുക? 2-ാം ദിവസം വേണ്ട അറിയ. അവസാനത്തെ 2 റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തോതൽ അനുവദനീയമാണ്. മനസ്സിലായില്ലേ? അതായത് ഈ 2 ഹദീസുകളും തമ്മിൽ വൈരുദ്ധ്യം, ഇതും ഇതും അനുവദനീയമാണ് എന്നുള്ളതാണ് 2 ഹദീസ് അറിയിക്കുന്നത്. മനസ്സിലായില്ലേ? പിന്നെ സൂറത്ത് ദുഹറിലും അസറിലും ഫാത്തിഹ ഓതി, സൂറത്ത് ഓതി ആദ്യത്തെ 2 റക്അത്തുകൾ, പിന്നത്തേതിൽ എന്ത് ചെയ്ത് ഫാത്തിഹ മാത്രം ഓതി, അത് അനുവദനീയമാണ്. പിന്നെ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്ത് ഓതുകയാണെങ്കിൽ അതും അനുവദനീയമാണ്. ചില സമയങ്ങളിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ദുഹർ നമസ്കാരത്തിന്റെ 1-ാമത്തെ റക്അത്ത്, അതേപോലെ അസർ നിസ്കാരത്തിന്റെ 1-ാമത്തെ റക്അത്ത് ഇതൊക്കെ നീതിരുന്നു, ദീർഘിപ്പിച്ച് നിസ്കരിച്ചിരുന്നു എന്നുള്ളത്, ദീർഘിപ്പിച്ച് നമസ്കരിച്ചിരുന്നു എന്നുള്ളതാണ് ഇത് അറിയിക്കുന്നത്. അങ്ങനെ ദീർഘിച്ച് നിസ്കരിക്കൽ അനുവദനീയമാണ്. പിന്നെ ദീർഘിപ്പിക്കാതെ ഫാത്തിഹയിൽ മാത്രം പരിമിതപ്പെടുത്തിയിട്ട് അവസാനത്തെ 2 റക്അത്ത് നിസ്കരിക്കലും അനുവദനീയമാണ് എന്നുള്ളതാണ്. പക്ഷെ മഅ്മൂമിന്റെ ഹാല് അത് ഇമാമ് നോക്കണം, മഅ്മൂമിന്റെ ഹാല് നോക്കണം, മനസ്സിലായില്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് റളിയല്ലാഹു തആല എന്നെ ശകാരിച്ചിട്ടുണ്ട്. അഫത്താനു അൻത യാ മുആദ്, മുആദ് നീ കുഴപ്പക്കാരനാണോ എന്ന് ചോദിച്ചിട്ട് വാക്ക് പറഞ്ഞിട്ടുണ്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. അതെന്താ, ഒരു മുആദ് റളിയല്ലാഹു ദീർഘമായിട്ട് നിസ്കരിക്കും, അപ്പൊ മുആദ് റളിയല്ലാഹുവിന്റെ ബാക്കിൽ നിസ്കരിക്കുന്ന ഒരാൾ നിസ്കാരത്തിൽ നിന്ന് കെട്ടഴിച്ചു പോകുന്നു ദേഷ്യപ്പെട്ട് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ആവലാതിപ്പെട്ട് ഭയങ്കര ലോങ് നിസ്കാരം ഇതായിട്ട് പറഞ്ഞിട്ട്. അപ്പൊ റസൂലുള്ളാഹി മുആദ് റളിയല്ലാഹു തആല എന്നെ വിളിച്ച് ശകാരിച്ചിട്ട് പറഞ്ഞ്, ബാക്കിൽ നിസ്കരിക്കുന്നവരെ നോക്കണം, കുട്ടികളുണ്ടാകും, വൃദ്ധന്മാരുണ്ടാകും, രോഗികളുണ്ടാകും, അപ്പൊ അവരെ പരിഗണിക്കണം, പിന്നെ അതേപോലെ തന്നെ ആവശ്യക്കാരുണ്ടാകും, മനസ്സിലായോ? അപ്പൊ അത് പരിഗണിക്കണം എന്നുള്ളത് ഇമാമിന്റെ മേൽ പിന്നെ ബാധ്യതയാണ്, അത് ഇമാമിന്റെ മേൽ ബാധ്യതയായിട്ടുള്ള സംഗതിയാണ്. അപ്പൊ കച്ചവടക്കാരൊക്കെ മഹലിൽ പൂട്ടി വന്നത് പിന്നെ മനസ്സെപ്പോഴും അവിടെ ആയിരിക്കും ചിലപ്പോ, ഇത് പിന്നെ നിസ്കാരം ദീർഘിപ്പിച്ചിട്ടുണ്ടെങ്കിലും ആകെ മഷ്ഗൂലാകും. അപ്പൊ അതൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. അതേപോലെ പിന്നെ രോഗികൾ, വയസ്സന്മാർ, ഇതൊക്കെ പരിഗണിക്കേണ്ടതുണ്ട്. പക്ഷേ ചില സന്ദർഭങ്ങളിൽ ഒരാൾ ദീർഘമായിട്ട് നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആളുകളെ പരിഗണിച്ചിട്ട് ഇപ്പോൾ ഒരാൾ ബാക്കിലുള്ള ആളുകളൊക്കെ എന്താണ് നല്ല യൗവനത്തിലൊക്കെയാണ്, അവരെ സംബന്ധിച്ചിടത്തോളം പിന്നെ ഈ ദീർഘത്തിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ അതെന്തല്ല, അതൊരിക്കലും തെറ്റല്ല. മദീനയിൽ അബ്ദുറഹ്മാൻ ഹുദൈഫിന്റെ ബാക്കിൽ നിസ്കരിച്ചിട്ടുണ്ടെങ്കിൽ ഒന്നാമത്തെ റക്അത്തിൽ ഈ ദൈർഘ്യം കാണാൻ പറ്റും. മദീനയിൽ പോയിട്ട് ഷെയ്ഖ് അബ്ദുറഹ്മാൻ ഹുദൈഫ് ഹഫിളഹുള്ള അദ്ദേഹത്തിന്റെ നിസ്കാരത്തിന് നല്ല ദൈർഘ്യമാണ്. ദുഹ്ർ മസ്ർ നിസ്കരിക്കുമ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കപ്പെടും. എന്റെ ഒരു അനുഭവം പറഞ്ഞാണ് തൈഫ്. അതാണ് രണ്ടാമത്തെ ഹദീസ്, ഇമാം മുസ്ലിം റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണ്. ഇല്ലല്ല, ഇത് ഓതിയിരുന്നല്ല, അതിന്റെ ദൈർഘ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ്. അല്ലാതെ അലിഫുലാമി സജ്ജത് ഓതിയിരുന്നു എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെയോ, പിന്നെ അതോട് വരുന്നുണ്ടല്ലോ, അലിഫുലാമി സജ്ജത്തിന്റെ ഒരു വിഷയം അവിടെ വരുന്നുണ്ട്. ഇത്ര ദൈർഘ്യം ഉണ്ടായിരുന്നു എന്നുള്ളതാണ് അവിടെ അതിൽ പറയുന്നത്. ആ ഖദർ ഉണ്ടായിരുന്നു എന്നാണ്, അത് ഓതിയിരുന്നു എന്നുള്ളതല്ല. തൈഫ്. ഇനി നാലാമത്തെ ഹദീസ്. നാലാമത്തെ ഹദീസ് ജുബൈർ ഹുദൈഫണ്ടല്ലേ, ആ സുലൈമാൻ ഇബ്നു യസാറിന് ഹദീസ് ആണല്ലേ, അബൂ ഹുറൈറ അല്ലല്ലേ, അബൂ ഹുറൈറ ഇബ്നു സൈഫ് അൻ സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു ഖാൽ كان فلان يطيل الأوليين من الظهر ويقرأ في المغرب بقصار المفصل وفي العشاء بوسطه وفي الصبح بطواله فقال أبو هريرة رضي الله تعالى عنه ما صليت وراء أحد أشبه صلاة برسول الله صلى الله عليه وسلم من هذا من هذا റവാഹു നസായി ബി ഇസ്നാദിൻ സഹീഹ് അങ്ങനല്ലേ, അഖ്റജഹു നസായി അഖ്റജഹു നസായി ബി ഇസ്നാദിൻ സഹീഹ് തൈബ്. ഇത് സുലൈമാൻ ഇബ്നു യസാറിൽ നിന്നുള്ള ഹദീസാണ്. അൻ സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു ഖാല. സുലൈമാൻ ഇബ്നു യസാർ നമുക്ക് പുതിയതായിട്ട് വന്ന റാവിയ. സുലൈമാൻ ഇബ്നു യസാർ അദ്ദേഹം ഉമ്മുൽ മുഅ്മിനീൻ മൈമൂന റളിയല്ലാഹു തആല അൻഹയുടെ മൗലയാണ്. അവർ മോചിപ്പിച്ച അടിമയാണ് മൈമൂന റളിയല്ലാഹു അൻഹയെ മോചിപ്പിച്ച അടിമയാണ് സുലൈമാൻ ഇബ്നു യസാർ റളിയല്ലാഹു തആല അൻഹു. അദ്ദേഹം മദീനയിൽ അറിയപ്പെട്ട ഏഴ് ഫുഖഹാക്കളിൽ ഒരാളാണ്. വിജ്ഞാന സാഗരങ്ങൾ എന്ന പേരിൽ അറിയപ്പെട്ട ഏഴ് ഫിഖ് പണ്ഡിതന്മാരുണ്ട് മദീനയിൽ. വിജ്ഞാന സാഗരങ്ങൾ എന്ന പേരിലാണ് അവരറിയപ്പെടുന്നത്. താബിഴിയാണ് അദ്ദേഹം, സഹാബിയല്ല. സുലൈമാൻ ഇബ്നു യസാർ അദ്ദേഹം ഉസ്മാൻ റളിയല്ലാഹു തആല അൻഹുവിന്റെ ഖിലാഫത്തിലാണ് ജനിക്കുന്നത്. അദ്ദേഹം നൂറ് ഹിജ്റയുടെ നൂറിന് ശേഷമാണ് അദ്ദേഹത്തിന് മരണം. സുലൈമാൻ ഇബ്നു യസാർ മൈമൂന റളിയല്ലാഹു തആലന്റെ കീഴിൽ ഒരു അടിമയായിരുന്നു. അവർ അദ്ദേഹത്തെ മോചിപ്പിച്ചു, അതുകൊണ്ടാണ് അദ്ദേഹത്തെ അവരുടെ മൈമൂന റളിയല്ലാഹുവിന്റെ മൗല എന്ന് പറയുന്നത്, സുലൈമാൻ ഇബ്നു യസാർ. പിന്നെ അദ്ദേഹം വിദ്യാഭ്യസിച്ച് വിദ്യാഭ്യസിച്ച്. അങ്ങനെ ഈ സുലൈമാൻ ഇബ്നു യസാർ മദീനയിൽ ഏഴ് പണ്ഡിതന്മാരാണ്, ഉബൈദത്ത് ഇബ്നു അബ്ദുള്ള ഇബ്നു ഉസ്ബ, അതേപോലെ തന്നെ കുൽഹും ഉബൈദുള്ള, ഉർവത്ത് ഇബ്നു സുബൈർ, പിന്നെ സഈദ് ഇബ്നു മുസയ്യബ്, പിന്നെ സുലൈമാൻ ഖാരിജത്ത് ഇബ്നു സൈദ്, പിന്നെ ഫകുൽഹും ഉബൈദുള്ള ഉർവത്ത് ഖാസിം ബിൻ മുഹമ്മദ് സഈദും സുലൈമാൻ, ഈ സുലൈമാൻ ഇബ്നു യസാർ, സുലൈമാൻ ഇബ്നു യസാർ, ഇങ്ങനെ വിജ്ഞാന സാഗരങ്ങൾ എന്ന് പറയുന്ന ഏഴ് പണ്ഡിതന്മാരിൽ ഒരാളാണ് സുലൈമാൻ ഇബ്നു യസാർ. താബിഈങ്ങളിൽ സയ്യിദ് ഇബ്നു മുസയ്യിബിനേക്കാൾ അറിവുള്ള പണ്ഡിതനായിരുന്നു സുലൈമാൻ ഇബ്നു യസാർ എന്ന് പറഞ്ഞിട്ട്, സുലൈമാൻ ഇബ്നു യസാർ നമ്മളുടെ ഈ റാവി. അപ്പൊ സുലൈമാൻ ഇബ്നു യസാർ പറയാണ്, ഖാന ഫുലാനും ഒരു വ്യക്തി ആയിരുന്നു, യുത്തിയിലു അദ്ദേഹം ദീർഘിപ്പിക്കുമായിരുന്നു, അൽ ഊലയൈനി മിന ദുഹുർ, ദുഹുറിൽ നിന്ന് ഊലയൈൻ എന്നാണ് എന്താ ആദ്യത്തെ രണ്ട് റക്അത്തുകൾ, ഒന്നാമത്തെ രണ്ട് റക്അത്തുകൾ, വയഖ്റഉ ഫിൽ മഗ്രിബി, മഗ്രിബിൽ ഓതുമായിരുന്നു, ബിഖിസാറിൽ മുഫസ്സൽ, ബിഖിസാറിൽ മുഫസ്സൽ, മുഫസ്സലിലെ ഖിസാറുകൾ, മുഫസ്സലിലെ ഖിസാറുകൾ, എന്താ മുഫസ്സൽ, എന്താ ഖിസാർ, നമ്മൾ സൂറത്ത് കാഫ് എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ട്, സൽസല മുതൽ നാസ് വരെയുള്ള സുഹൃത്തുക്കളാണ് ഖിസാർ, അതായത് വിശുദ്ധ ഖുർആന് ത്വിവാല് മിഇന് മിഊൻ, പിന്നെ മസാനി മുഫസ്സൽ, ഇങ്ങനെ നാല് ഹിസ്ബുകളാണ്, നാല് ഹിസ്ബുകളാണ് ത്വിവാല് മിഊൻ മസാനി മുഫസ്സൽ. ഈ മുഫസ്സൽ ഖാഫ് മുതൽ നാസ് വരെയുള്ള സുഹൃത്തുക്കളാണ്, ഖാഫ് സൂറത്ത് ഖാഫ് മുതൽ നാസ് വരെ, അല്ലെങ്കിൽ സൂറത്ത് ഹുജറാത്ത് മുതൽ ചില പണ്ഡിതന്മാർ അങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഖാന ഫുലാനൻ എന്ന വ്യക്തി, ഒരു വ്യക്തി, ഞാൻ പറയാ വ്യക്തി ആരാണെന്ന്, യുത്തീലുൽ ഊലയൈനി മിന ദുഹുർ, ദുഹുറിൽ നിന്നുള്ള ആദ്യത്തെ രണ്ട് റക്അത്ത് ദീർഘിപ്പിക്കുമായിരുന്നു, വയുഖഫിഫുൽ അസർ, അസറിനെ ചുരുക്കുമായിരുന്നു, ലഘൂകരിക്കുമായിരുന്നു, ചുരുക്കുമായിരുന്നു അസർ നിസ്കാരത്തെ ആ വ്യക്തി, വയഖ്റഉ ഫിൽ മഗ്രിബ്, മഗ്രിബിൽ അദ്ദേഹം പാരായണം ചെയ്യുമായിരുന്നു, ബിഖിസാറിൽ മുഫസ്സൽ, മുഫസ്സലിലെ ഖിസാർ, മുഫസ്സൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ സൂറത്ത് ഖാഫ് മുതൽ അന്നാസ് വരെയുള്ള സൂറത്താണ്, ആ മുഫസ്സലിനെ മൂന്നാക്കിയിട്ടുണ്ട്, അതിൽ തിവാലുണ്ട്, അതിൽ ഔസാത്തുണ്ട്, അതിൽ ഖിസാറുണ്ട്, അതിലെ തിവാലാണ് സൂറത്ത് ഖാഫ് മുതൽ ബുറൂജ് വരെ, അതിൽ ഔസാത്താണ് ത്വാരിഖ് മുതൽ ബയ്യിന വരെ, അതിലെ ഖിസാറാണ് സൽസല മുതൽ നാസ് വരെ. ഇതല്ലാത്ത വേറെ രീതിയിലും ഇതിനെ ഹിസ്ബാക്കിയവരുണ്ട് കേട്ടോ, ചിലർ പിന്നെ ഖാഫ് ഹുജറാത്ത് മുതൽ നബ വരെ, ചില നബ മുതൽ ദുഹ വരെ, ദുഹ മുതൽ നാസ് വരെ, ഇങ്ങനെയൊക്കെ ഇതിനെ ഹിസ്ബാക്കിയവരുണ്ട്. അത് പണ്ഡിതന്മാർ പിൽക്കാലത്ത് ഹിസ്ബാക്കിയ ഒരു രീതിയാണത്. ഏതായാലും മുഫസ്സലിലെ ഖിസാറായിരുന്നു മഗ്രിബിൽ അദ്ദേഹം ഓതിയിരുന്നത്, ആ ഫുലാൻ ഓതിയിരുന്നത്, മുഫസ്സലിലെ ഖിസാർ, സൽസല മുതൽ നാസ് വരെയുള്ള സൂറത്തുകളായിരുന്നു മഗ്രിബിൽ ഓതിയിരുന്നത്. വഫിൽ ഇഷ, ഇഷായിൽ ഓതിയിരുന്ന അദ്ദേഹം ബി വസതിഹി, മുഫസ്സലിലെ വസത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ താരിഖ് മുതൽ ബയ്യിന വരെയുള്ള സൂറത്തുകളിൽ നിന്നാണ് ഓതിയിരുന്നത് ഇഷയില്. സുബഹി നമസ്കാരത്തിൽ ഈ ഫുലാൻ അദ്ദേഹം ഓതിയിരുന്നു ബി തിവാലിഹി, മുഫസ്സലിലെ തിവാൽ, ഖാഫ് മുതൽ ബുറൂജ് വരെയുള്ള സൂറത്തുകളിൽ നിന്നാണ് അദ്ദേഹം ഓതിയിരുന്നത് സുബഹി നമസ്കാരത്തിൽ, തിവാലാണ് ഓതിയിരുന്നത്. ഖാഫ് മുതൽ പിന്നെ ബുറൂജ് വരെയുള്ള എല്ലാ സുഹൃത്തും ഓതിയെന്നല്ല, പിന്നെയോ അതിൽ നിന്ന് ഓതിയതാണ്, അതിൽ നിന്ന് ഓതി. ഫഖാല അബു ഹുറൈറ, അപ്പൊ അബു ഹുറൈറ റളിയല്ലാഹു തആല പറഞ്ഞു, മാ സല്ലൈതു വറാ അഹദിൻ, അബു ഹുറൈറ പറയണേ, മാ സല്ലൈതു, ഞാൻ നിസ്കരിച്ചിട്ടില്ല, വറാ അഹദിൻ, ഒരാളുടെയും പിന്നിൽ, അഷ്ബഹ സ്വലാത്തൻ ബി റസൂലില്ലാ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ നമസ്കാരത്തോട് ഏറ്റവും സാദൃശ്യമായ നിലക്ക്, മിൻഹാദ, ഈ വ്യക്തിയോളം, ഈ വ്യക്തിയോളം, അപ്പോൾ ഈ വ്യക്തിയോളം റസൂലുള്ളാഹിന്റെ നമസ്കാരത്തോട് സാദൃശ്യമുള്ള നമസ്കാരം നിർവഹിച്ച ഒരാളുടെയും പിന്നിൽ ഞാൻ നിസ്കരിച്ചിട്ടില്ല. അപ്പോൾ ഇദ്ദേഹത്തിന്റെ നിസ്കാരമാണ് റസൂലുള്ളാഹിന്റെ നിസ്കാരത്തോട് ഏറ്റവും സാദൃശ്യമുള്ളത് എന്നാണ് പറയുന്നത്. അപ്പോൾ അങ്ങനെയാണ് എങ്കിൽ റസൂലുള്ളാഹിന്റെ നിസ്കാരം ദുഹറിന്റെ ആദ്യ രണ്ട് റക്അത്തുകൾ ദീർഘമുള്ളതായിരുന്നു, അസർ തഖ്ഫീഫ് ലഘൂകരിച്ചിരുന്നു, മഗ്രിബിൽ മുഫസ്സലിലെ ചെറിയ സൂറത്തുകൾ ഓതിയിരുന്നു, ഇഷായിൽ അതിലെ വസത്തായ സൂറത്തുകൾ ഓതിയിരുന്നു, ഔസാത്ത് ഓതിയിരുന്നു, സുബഹിയിൽ മുഫസ്സലിലെ തിവാലുകൾ ഓതിയിരുന്നു. ഈ ഖാന ഫുലാൻ എന്ന് അറിയുന്ന ഫുലാൻ ഉണ്ടല്ലോ, സുലൈമാൻ ഇബ്നു യസാർ പറയുന്നത്, സുലൈമാൻ ഇബ്നു യസാർ താബിഈ പണ്ഡിതനാണ്, താബിഈ പണ്ഡിതനാണ്. ഈ ഫുലാൻ അംറു ബിനു സലമ എന്ന് പറയുന്ന മദീന ഗവർണറാണ്, അംറു ബിൻ സലമ എന്ന് പറയുന്ന മദീനയിലെ ഗവർണറാണ്. അദ്ദേഹത്തിന്റെ പേര് അംറു ബിൻ സലമയാണ്. അംറു ബിൻ സലമ അതാണ് ഈ ഫുലാൻ. അതേ മദീനത്തിന്റെ ഗവർണറായിരുന്നു. ചിലർ ഉമർ ബിൻ അബ്ദുൽ അസീസ് എന്ന് പറയുന്നുണ്ട്. അത് ശരിയല്ല. ഉമർ ബിൻ അബ്ദുൽ അസീസ് അബു ഹുറൈറ മരണപ്പെട്ടതിന് ശേഷമാണ് ഉമർ ബിൻ അബ്ദുൽ അസീസ് ജനിക്കുന്നത്. അംറു ബിൻ സലമയാണ് റാവി. ഈ അല്ല, ഈ വ്യക്തി കാന ഫുലാൻ എന്ന് പറയുന്ന വ്യക്തി അദ്ദേഹം മദീനയുടെ ഗവർണറായിരുന്നു. അദ്ദേഹം നിസ്കരിക്കുകയാണ്. അപ്പൊ അബു ഹുറൈറ അദ്ദേഹത്തിന്റെ ബാക്കിൽ നിസ്കരിക്കുമ്പോ അന്ന് അമീറാണ് നിസ്കരിക്കുക, ഇമാം. ഇങ്ങനെയായിരുന്നു നിസ്കരിച്ചിരുന്നത്. ഇമാം നസായിയാണ് സഹിഹായ സനദോടുകൂടി ഹദീസ് റിപ്പോർട്ട് ചെയ്യുന്നത്. പക്ഷേ ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു സംഗതി ഉണ്ട്. ചില ഹദീസുകളിൽ കാണാം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ മഗ്രിബ് നമസ്കാരത്തിൽ ആറാഫ് ഓതിയിരുന്നു, സൂറത്തിൽ ആറാഫ് ഓതിയിരുന്നു, അതേപോലെ സൂറത്ത് സാഫാത്ത് ഓതിയിരുന്നു, സൂറത്ത് ദുഖാൻ ഓതിയിരുന്നു, സൂറത്തിൽ മുർസലാത്ത് ഓതിയിരുന്നു മഗ്രിബ് നമസ്കാരത്തിൽ. മഗ്രിബ് അവസാനത്തെ റസൂലുള്ളാഹിന്റെ മഗ്രിബ് നമസ്കാരം മസ്ജിദ് നബവിയിൽ വഫാത്താകുന്നതിന് തൊട്ട് മുമ്പുള്ള വ്യാഴാഴ്ച ദിവസം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങൾ വന്ന് ജമാഅത്തായിട്ട് മഗ്രിബ് നിസ്കരിച്ചപ്പോൾ അതിൽ മുർസലാത്താണ് ഓതിയത്, സൂറത്തിൽ മുർസലാത്ത് ഓതിയത്. അപ്പോ മഗ്രിബിൽ ആറാഫ് ഓതിയിട്ടുണ്ട്, സാഫാത്ത് ഓതിയിട്ടുണ്ട്, ദുഖാൻ ഓതിയിട്ടുണ്ട്, മുർസലാത്ത് ഓതിയിട്ടുണ്ട്, തൂർ ഓതിയിട്ടുണ്ട്, തൂർ വത്തൂർ സൂറത്ത് ഓതിയിട്ടുണ്ട്. അപ്പോ ഇവിടെ പിന്നെ മഗ്രിബിൽ ഖിസാറുൽ മുഫസ്സലാണ് ഓതിയിരുന്നത്. അത് എപ്പോഴും കൂടുതലായിട്ട് അതാണ് ഓതിയിരുന്നത്, കൂടുതലായിട്ട്. അതിന്റെ അർത്ഥം അതേ പറ്റുള്ളൂ എന്നല്ല, പിന്നെയോ അതല്ലാത്ത സൂറത്തുകളും അനുവദനീയമാണ്. അതാണ് മറ്റ് ഹദീസുകൾ അറിയിക്കുന്നത്. പക്ഷെ റസൂലുള്ള കൂടുതലും ഓതിയിരുന്നത് ഏതാണ്? മുഫസ്സലിലെ ചെറിയ സൂറത്തുകളാണ്, ഖിസാറായ ചെറിയ ഷോർട്ടായിട്ടുള്ള സൂറത്തുകളാണ്. ഖലാസ്. അതേപോലെ തന്നെ മറ്റു നിസ്കാരങ്ങളിലും മറ്റു സൂറത്തുകളും അതാ, മറ്റു നിസ്കാര സൂറത്തുകളും അതാ. ഉമർ റളിയല്ലാഹു തആല സൂറത്ത് യൂസുഫ് സുബൈക്ക് ഓതിയതൊക്കെ വന്നിട്ടില്ലേ. അത് അത് കഴിഞ്ഞു. അടുത്ത ഹദീസ് ഇത് ജുബൈർ ഇബ്നു മുത്തഈമിൽ നിന്ന് അല്ലേ. ജുബൈർ ഇബ്നു മുത്തഈമിൻ റളിയല്ലാഹു തആല അൻഹു ഖാൽ ജുബൈർ ഇബ്നു മുത്തഈം റളിയല്ലാഹു തആല അൻഹു ഖാൽ സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖ്റഉ ഫിൽ മഗ്രിബി ബിത്തൂർ. സമിഅ്തു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം യഖ്റഉ ഫിൽ മഗ്രിബി ബിത്തൂർ. അത് മുത്തഫഖുൻ അലൈഹി. ജുബൈർ ഇബ്നു മുത്തഈം പറയാണ്, സമിഅ്തു ഞാൻ കേട്ടു റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളെ യഖ്റഉ പാരായണം ചെയ്യുന്നതായി. എവിടെ? ഫിൽ മഗ്രിബി, മഗ്രിബ് നമസ്കാരത്തിൽ. എന്താ പാരായണം ചെയ്തത്? ബിത്തൂർ, അത്തൂർ സൂറത്ത്, വത്തൂർ വകിതാബി മസ്തൂർ എന്ന് തുടങ്ങുന്ന സൂറത്ത് ഓതുന്നത് ഞാൻ കേട്ടു. ആരാ പറയണത്? ജുബൈർ ഇബ്നു മുത്തഈം. ജുബൈർ ഇബിനു മുത്തഈം, അദ്ദേഹം ജുബൈർ ഇബിനു മുത്തഈം ഇബിനു അദി ഇബിനു നൗഫൽ അൽ ഖുറശി. അബ്ദു മനാഫ് ഉണ്ടല്ലോ റസൂലിന്റെ പ്രപിതാവ്, അബ്ദു മനാഫിന്റെ മകൻ, നൗഫലിന്റെ മകൻ, അദീന്റെ മകൻ, മുത്തഈമിന്റെ മകനാണ് ജുബൈർ. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കുടുംബാണ്. അദ്ദേഹം പിന്നെ അബ്ദു മനാഫിന്റെ സന്താന പരമ്പരയിൽപ്പെടും ജുബൈർ ഇബിനു മുത്തഈം. നല്ല വിവേകിയായിരുന്നു ജുബൈർ ഇബ്നു മുത്തഈം. ഇദ്ദേഹത്തിന്റെ വാപ്പ മുത്തഈം ഇബ്നു അദിയാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തായിഫിൽ നിന്ന് ഹിജറ വന്നപ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രവേശിക്കാൻ മക്കാരെ സമ്മതിച്ചില്ല. അങ്ങനെ ഈ മുത്തഈം ഇബ്നു അദിയാണ് തന്റെ മക്കളെയും കൂട്ടി വന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെടുത്ത് സ്വീകരിച്ച് അതേ കഅബത്തിന്റെ അടുക്കൽ ചെന്നിട്ട് ഖുറൈശികളെ വിളിച്ചിട്ട് പറഞ്ഞു, ഞാൻ മുഹമ്മദിന് അഭയം നൽകിയിരിക്കുന്നു, അതുകൊണ്ട് എന്റെ അഭയത്തിലാണ് മുഹമ്മദ് ഉള്ളത് എന്ന് പറഞ്ഞ റസൂലുള്ള തായിഫിൽ നിന്ന് അടങ്ങിയപ്പോൾ വീണ്ടും മക്കയിൽ താമസിക്കുന്നത്. മനസ്സിലായി? ഈ ജുബൈർ റളിയല്ലാഹുവിന്റെ വാപ്പ മുത്തഈം ഇബ്നു അദി. ബദർ യുദ്ധത്തിന് തൊട്ടുമുമ്പാണ് ഈ മുത്തഈം ഇബ്നു അദിയും മരിച്ചത്. മുസ്ലിമായിട്ടല്ല, ഇതിനു മുമ്പ് മുത്തഈം ഇബ്നു അദിയും മരിച്ചിട്ടുണ്ട്. അയാൾ മുസ്ലിമായിട്ടില്ല, മനസ്സിലായി? അതുകൊണ്ടാണ് ബദർ യുദ്ധത്തിലെ ബന്ദികളെ എന്ത് ചെയ്യണം എന്ന വിഷയത്തിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായി. ഉമർ കൊല്ലാൻ വേണ്ടി പറഞ്ഞപ്പോൾ അബൂബക്കർ റളിയല്ലാഹു വെറുതെ വിടാൻ പറഞ്ഞു. മനസ്സിലല്ലേ? ഫിദിയ സ്വീകരിച്ച് വെറുതെ വിടാനൊക്കെയുള്ള അഭിപ്രായ വ്യത്യാസം ഉണ്ടായപ്പോൾ റസൂലുള്ള പറയുന്നുണ്ട്, ലോ അന്ന മുത്തഈമൻ ഇബ്നു അദിയൻ ഹയ്യുൻ വസാലനി ഹൗല ഇന്നത്തിന ല അത്ലഖ്തുഹും ലഹു. ഇന്ന് മുത്തഈം ഇബ്നു അദി ജീവിച്ചിരിപ്പുണ്ട്, ഈ യുദ്ധബന്ദികളെ മുത്തഈം ഇബ്നു അദി എന്നോട് ചോദിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വേണ്ടിയിട്ട് ഞാൻ ഈ യുദ്ധബന്ദികളെ വെറുതെ വിടുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതെന്തിനാ? അതന്ന് തായിഫിൽ നിന്ന് മടങ്ങി വന്ന റസൂലുള്ളാനെ മക്കയിൽ അഭയം നൽകിയിട്ട് സ്വീകരിച്ചതിനുള്ള പ്രത്യുപകാരം എന്ന് നിൽക്കണം റസൂലുള്ള പറയുന്നത്. ഏതായാലും ഈ ജുബൈർ ഇബ്നു മുത്തയിം റളിയല്ലാഹുവിന്റെ വാപ്പയെ കുറിച്ചാണ് പറയുന്നത്. ജുബൈർ ഇബ്നു മുത്തയിം ഉണ്ടല്ലോ, അദ്ദേഹം പറയാണ് റസൂലുള്ള പറയുന്നത് ഞാൻ കേട്ടു എന്ന്. ഇത് എപ്പോഴാ കേൾക്കണേ അറിയോ? അയാൾ മുസ്ലിം ആയിട്ടല്ല കേൾക്കണത്. ജുബൈർ ഇബ്നു മുത്തയിം മുസ്ലിം അല്ല. പിന്നെയോ, ബദർ യുദ്ധത്തിൽ ജുബൈർ ഇബ്നു മുത്തയിമിന്റെ ബന്ധുക്കൾ പിടിക്കപ്പെട്ടു. ജുബൈർ ഇബ്നു മുത്തയിമിന്റെ ബന്ധുക്കൾ എന്ത് ചെയ്തു? യുദ്ധത്തിൽ ബന്ദികളായി പിടിക്കപ്പെട്ടു. അപ്പൊ ആ ബന്ദികളുടെ വിഷയം സംസാരിക്കാൻ വേണ്ടിയിട്ട് ജുബൈർ ഇബ്നു മുത്തയിം മക്കയിൽ നിന്ന് വരികയാണ് അവർക്ക് മദീനത്തേക്ക്. മദീനത്ത് വരുമ്പോൾ മഗ്രിബ് നമസ്കാരത്തിന്റെ ടൈമിലാണ് എത്തുന്നത്. അപ്പൊ റസൂലുള്ള മസ്ജിദ് നബവിയിൽ മഗ്രിബ് നമസ്കരിച്ചു കൊണ്ടിരിക്കുകയാണ് ജുബൈർ ഇബ്നു മുത്തയിം വരുന്നത്. കാഫിറാണ്. അപ്പോഴാണ് ഏത് കേൾക്കുന്നത്? സൂറത്ത് തൂർ കേൾക്കുന്നത്. ആ സൂറത്ത് തൂർ അദ്ദേഹം നിസ്കാരത്തിൽ ഓതുന്നത് കേട്ടപ്പോ അദ്ദേഹം ആകെ വിറച്ചുപോയി. കിടിലം കൊണ്ട് വിറച്ചുപോയി ആ പാരായണം കേട്ടിട്ട്. അങ്ങനെയാണ് അയാളുടെ കൽബിലേക്ക് എന്ത് ചെയ്യുന്നത്? ഇസ്ലാമിന്റെ ചില പ്രകാശ കിരണങ്ങൾ കടന്നു വരുന്നത്. പിന്നീട് അദ്ദേഹം പിന്നെയാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അത് കഴിഞ്ഞൊക്കെ മടങ്ങിപ്പോയി, പിന്നീടാണ് ഇസ്ലാം സ്വീകരിക്കുന്നത്. അപ്പൊ ഈ ഹദീസ് ഉണ്ടല്ലോ, ശരിക്ക് ഞാൻ കേട്ടു എന്ന് പറയുന്നത് ഇത് ആര് കേട്ടതാ? എപ്പോ കേട്ടതാ? ജുബൈർ ഇബ്നു മുത്തയിം കാഫിർ ആയിരിക്കുമ്പോ കേട്ടതാണിത്. അപ്പൊ ഒരു കാഫിറിന്റെ കാര്യം എങ്ങനെ നമ്മൾ സ്വീകരിക്ക? കാഫിർ മുസ്ലിം ആയതിനു ശേഷമാണ് ഇതിനത് പറയുന്നത്. കാഫിർ മുസ്ലിം ആയതിനു ശേഷമാണ് ഇത് പറയുന്നത്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ ഹദീസ് സ്വീകരിക്കുന്നത്. ഏതായാലും ജുബൈർ ഇബ്നു മുത്തയിം റളിയല്ലാഹു തആലാൻഹു അത് പറയണം. തൂർ മഗ്രിബ് നിസ്കാരത്തിൽ റസൂലുള്ള പാരായണം ചെയ്യുന്നത് കേട്ടു. അപ്പൊ ഇതിൽ മനസ്സിലാക്കാനുള്ളത് എന്താണ്? ഖിസാറുൽ മുഫസ്സലാണ് റസൂലുള്ള പതിവായിട്ട് ഓതിയിരുന്നത്. പക്ഷേ അതല്ലാത്ത സൂറത്തുകളും ഓതിയിരുന്നു എന്നുള്ളത് അറിയിക്കാനാണ് ഇബ്നു ഹജർ റഹിമഹുള്ള അതിവിടെ കൊണ്ടുവന്നത്. അടുത്ത ഹദീസ് كان استغفر الله عن ابي هريره الله ابو هريره عن ابي هريره رضي الله تعالى عنه قال كان رسول الله صلى الله عليه وسلم يقرا في صلاه الفجر يوم الجمعه الف لام ميم تنزيل السجده وهل اتى على الانسان حين من الدهر كان رسول الله صلى الله عليه وسلم يقرا في صلاه الفجر يوم الجمعه الف لام ميم تنزيل السجده وهل اتى على الانسان حين من الدهر مثلا رواه متفق عليه وللطبراني عن ابن مسعود رضي الله تعالى عنه يديم ذلك متفق عليه حديثا. അപ്പൊ ഇവിടെ അബൂ ഹുറൈറയിൽ നിവേദനം, കാന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതങ്ങളായിരുന്നു. യഖ്റഉ ഫീ സലാത്തിൽ ഫജ്ർ, സലാത്തിൽ ഫജ്റിൽ ഓതുമായിരുന്നു. യൗമുൽ ജുമഅ എന്ന് വെള്ളിയാഴ്ച ദിവസം എന്താ ഓതുക? അലിഫ് ലാം മീം തൻസീൽ അസജദ, സൂറത്ത് സജദ ഓതുമായിരുന്നു. അതാണ് പറഞ്ഞത്. വഹൽ അതാലൽ ഇൻസാൻ, ഹൽ അതാലൽ ഇൻസാൻ എന്ന സൂറത്തും ഓതുമായിരുന്നു. സൂറത്തിൽ ഇൻസാനും സൂറത്ത് അലിഫ് ലാം മീം സജദയും ഓതുമായിരുന്നു. മുത്തഫഖുൻ അലൈഹി, ഇമാം ബുഖാരി മുസ്ലിമും അബൂ ഹുറൈറയെ ഏകോപിച്ച് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസാണത്. വലി തബറാനി അൻ ഇബ്നു മസ്ഊദിൻ, വലി തബറാനി അൻ ഇബ്നു മസ്ഊദ്, ഇബ്നു മസ്ഊദ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് തബറാനിയുടെ റിപ്പോർട്ടിലുണ്ട്. തബറാനി മുഅ്ജമിൽ റിപ്പോർട്ട് ചെയ്തതിലുണ്ട്. യുദീമുദാലിക അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ പതിവാക്കിയിരുന്നു. യുദീം എന്ന് പറഞ്ഞാൽ ദായിമാക്കിയിരുന്നു. അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ വാക്കാണ്, ഇബ്നു മസ്ഊദിന്റെ വാക്കാണ് യുദീം ദാലിക്, അതിനെ പതിവാക്കിയിരുന്നു. എന്താ ഈ ഹദീസ് അറിയിക്കണേ? വെള്ളിയാഴ്ച ദിവസം സുബഹി നമസ്കാരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അലിഫ് ലാം മീം സജദയും സൂറത്ത് ഹൽ അതാലൽ ഇൻസാനു ഹൈനു മിനൽ ദഹർ എന്ന് പറയുന്ന സൂറത്തും ഓതിയിരുന്നു. ഇബ്നു മസ്ഊദ് പറയാണ് തബറാനിയുടെ റിവായത്തിൽ അത് നിത്യമാക്കിയിരുന്നു എന്നുള്ളത്. ഈ യുദീമു ദാലിക എന്ന് പറയുന്ന ഈ ഇതുണ്ട്, തബറാനിയുടെ റിവായത്തിനെ ചിലർ ദുർബലപ്പെടുത്തിയിട്ടുണ്ട്, അത് പ്രബലമല്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. അത് ഇബ്നു മസ്ഊദ് റളിയല്ലാഹുവിന്റെ വാക്കാണ്. ഏതായാലും പിന്നെ ഫജറിന് വെള്ളിയാഴ്ച ഫജറിന് അലിഫ്ലാമി സജദയും ദഹ്റു മോദ എന്നുള്ളത് എന്താണ്? സുന്നത്താണ്, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സുന്നത്താണ്. ഇന്ന് ആ സുന്നത്ത് ഒരു ഏകദേശം അസ്തമിച്ച മട്ടാണ്. മാത്രമല്ല ചിലര് ആ സൂറത്ത് ഇത് രണ്ടും ഓതൂലെന്ന് മാത്രമല്ല, ചിലരെന്ത് ചെയ്തു അതിന് പകരമായിട്ട് വേറെ വെച്ച് എന്താ അൽഫിലാമി സജദ കുറച്ച് ഓതും, സൂറത്തിൽ ഇൻസാൻ കുറച്ച് ഓതും. അത് തെറ്റാണ്, അത് അങ്ങനെ നിത്യാക്കണത്. ചിലരെന്ത് ചെയ്യും അൽഫിലാമി സജദനെ മുറിക്കും, അൽഫിലാമി സജദ ഒന്നാമത്തെ റക്അത്തിൽ കുറച്ച് ഓതും, പിന്നെ ബാക്കി രണ്ടാമത്തെ റക്അത്തിൽ ഓതും. തയ്യഫ് അതേ ഈ ഉണ്ടല്ലോ ഇങ്ങനെ മുറിച്ചു ഓതണതും. അതേപോലെ തന്നെ ചിലരെന്ത് ചെയ്തിട്ടുണ്ടെങ്കിൽ പിന്നെ ഇത് ഇത് സ്ഥാനം മാറ്റിച്ചിട്ട് അതിന് പകരമായിട്ട് സൂറത്ത് ജുമുഅ ഓതും ഫജറിന്, മനസ്സിലായല്ലേ. അതൊക്കെ ശരിയല്ല. ശരിക്കും അൽഫിലാമി സജദയും ദഹറുമാണ് ചെയ്യുന്നത് ഫജറിൽ ഓതേണ്ടത്. എന്നാൽ പിന്നെ ചില സന്ദർഭങ്ങളിൽ പിന്നെ അത് ഓതാതിരുന്നിട്ടുണ്ടെങ്കിൽ അത് പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല. അതേസമയം എപ്പോഴെങ്കിലും ഓതുക എന്നുള്ളത് ഇപ്പോൾ അത് പാടില്ല, അത് പാടില്ല. അൽഫിലാമി സജദ ഒന്നാമത്തെ റക്അത്തിൽ, പിന്നെ ദഹ്റ് അല്ലെങ്കിൽ ഇൻസാൻ രണ്ടാമത്തെ റക്അത്തിൽ, അങ്ങനെയാണ് ഓതേണ്ടത്. ചിലത് മുറിക്കും, അത് പാടുള്ളതല്ല, അത് പാടുള്ളതല്ല. പിന്നെ അതായത് പിന്നെ അതിനെ പണ്ഡിതന്മാര് ശക്തമായി എതിർത്തിട്ടുണ്ട്. ഏതിനെ? ഒരാള് ഒന്നാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയിട്ട് അൽഫിലാമി സജദന്റെ കുറച്ച് ഓതുക, രണ്ടാമത്തെ റക്അത്തിൽ ഫാത്തിഹ ഓതിയിട്ട് അൽഫിലാമി സജദന്റെ ബാക്കി ഓതുക, അതിനെ എതിർത്തിട്ടുണ്ട്. കാരണം എന്താ? ഇത് ഒന്നാമത്തെ റക്അത്തിൽ ഓതേണ്ടതാണ്. ഇതിങ്ങനെ ഓതിയിട്ടുണ്ടെങ്കിൽ ആളുകൾ നേരെ തിരിച്ചു മനസ്സിലാക്കും, മനസ്സിലായി. പിന്നെ ചിലർ വരും അൽഫിലാമി സജദന്റെ ഒരായത്ത് ഓതും, മറ്റൊരു വരും രണ്ടാമത്തെ ആയത്ത് ഓതും, മറ്റേ റക്അത്തിൽ ഇങ്ങനെയൊക്കെ വരും. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അതിൽ നിന്നൊരു സുന്നത്ത് വന്നിട്ടുണ്ടെങ്കിൽ അത് ആ രീതിയിലാണ് ചെയ്യേണ്ടത്, കഴിയുന്നിടത്തോളം പാലിക്കേണ്ടത്. ചിലര് പറഞ്ഞ് മനസ്സിലാക്കിയതാണോ, കർമ്മശാസ്ത്രത്തിൽ ഒരു അഭിപ്രായ വ്യത്യാസമുണ്ട്. സുബഹി നിസ്കാരത്തിൽ സാധാരണ നിസ്കാരത്തിന്റെ മാതിരിയല്ല, ഏറെ സുജൂദ് ഉണ്ടായാൽ മതി എന്നാണ്. അതുകൊണ്ട് തന്നെ അൽഫിലാമി സജദ അതിലെന്താണ് നിർബന്ധമാണെന്ന് മനസ്സിലാക്കിയവരുണ്ട്. കാരണം എന്താ? സുബഹി നിസ്കാരത്തിൽ ഇതര നിസ്കാരത്തെ പോലെയല്ല സുജൂദ് വരണ, അതിനാണ് ഏറെ സുജൂദ് വരണ, അതിനാണ് റസൂൽ അൽഫിലാമി സജദ ഓതിയത്. അതുകൊണ്ട് അൽഫിലാമി സജദ ഓതൽ എന്താണ് നിർബന്ധമാണ്. കാരണം ഏറെ ഒരു സുജൂദിയും കൂടി എവിടെ വേണം? പിന്നെ സുബഹി നിസ്കാരത്തിൽ വെള്ളിയാഴ്ച രാവിലെ വേണം എന്നാണ് ചിലർ മനസ്സിലാക്കിയത്. അതുകൊണ്ട് തന്നെ അതിനെ തിരിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് അൽഫിലാമി സജദ ഓതണ്ടെന്ന് പറഞ്ഞവരുണ്ട്. അങ്ങനെ ചിലർ മനസ്സിലാക്കി, ഒരു സുജൂദ് സുബഹി നിസ്കാരത്തിൽ വെള്ളിയാഴ്ച രാവിലെ ഏറെ വേണം എന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ ചിലർ ആ രീതിയിൽ അത് വിശ്വസിച്ചു വെച്ചു, ധരിച്ചു വെച്ചു. ഷെയ്ഖ് അൽബാനി റഹ്മത്തുള്ളാഹി അലൈഹി പറയാണ്, ഒരിക്കൽ എന്നോട് വെള്ളിയാഴ്ച രാവിലെ ഒരു പിന്നെ ഇതിൽ സുബൈക്ക് ഇമാം വെക്കാൻ പറഞ്ഞു വെള്ളിയാഴ്ച രാവിലെ. അങ്ങനെ അൽബാനി എന്ത് ചെയ്ത്? സുബൈക്ക് ഇമാം എന്നിട്ട് സൂറത്ത് യൂസുഫ് ഓതി, സൂറത്ത് യൂസുഫ് ഓതി. അങ്ങനെ യൂസുഫ് ഓതിയിട്ട് റുക്കുവിൽ പോയപ്പോൾ ആളുകളൊക്കെ സുജൂദിക്ക് പോയി, ആളുകളൊക്കെ സുജൂദിലേക്ക് പോയി. കാരണം എന്താ? അവർ മനസ്സിലാക്കിയിട്ടുള്ളത് ഈ നിസ്കാരത്തിലൊരു സുജൂദ് ലാസിം നിർബന്ധമാണെന്ന്. അത് തെറ്റാണ്, അത് തെറ്റാണ്. ഇനി അടുത്ത ഹദീസ്. അടുത്തത് ഹുദൈഫയിൽ നിന്നുള്ള ഹദീസ്. അൻ ഹുദൈഫ റളിയല്ലാഹു തആല അൻഹു, സല്ലൈതു മഅ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം فما مرت به آية رحمة إلا وقف عندها يسأل ولا آية عذاب إلا تعوذ منها إلا تعوذ منها. ഈ ഹദീസ് അഖ്റജഹു الخمسة وحسنه الترمذي അല്ലേ, وحسنه الترمذي ما الترمذي حسن എന്ന് വിശേഷിപ്പിച്ചു. طيب عن حذيفة رضي الله تعالى عنه, حذيفة حذيفة ابن اليمان رضي الله تعالى عنه സാഹിബു സിർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം, റസൂലുള്ളാഹി രഹസ്യ സൂക്ഷിപ്പുകാരനായ ഹുദൈഫ റളിയല്ലാഹു അൻഹു എന്നാണ് ഈ ഹദീസ്. നമുക്ക് വന്ന റാവിയാണ്. അദ്ദേഹം പറയുന്നത് സല്ലൈതു മഅ നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളോടൊത്ത് ഞാൻ നിസ്കരിച്ചു. ഫമാ മറത്ത് ബിഹി, നബി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ പാരായണത്തിൽ കടന്നു പോയിട്ടില്ല എന്ത്? ആയത്തു റഹ്മത്തിൻ, റഹ്മത്ത് വരുന്ന ആയത്തുകൾ. ഇല്ലാ വഖഫ ഇന്ദഹ, ആയത്തിന്റെ അടുത്ത് റസൂൽ നിൽക്കും. യെസ് അലു, ആ റഹ്മത്തിനെ ചോദിച്ചുകൊണ്ട്. വല ആയത്ത് അദാബിൻ, ആയത്തു അദാബിൻ, അദാബിന്റെ ആയത്ത് റസൂലുള്ളാഹിയുടെ പാരായണത്തിൽ കടന്നു പോയിട്ടില്ല. ഇല്ല തഅവ്വദ മിൻഹ, അദാബിനെ തൊട്ട് അള്ളാഹുവോട് രക്ഷ തേടാതെ, രക്ഷക്ക് തേടാതെ. എന്താ പറഞ്ഞേ? ഹുദൈഫ പറയാണ് നബിസ്വല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളുടെ കൂടെ ഞാൻ നിസ്കരിച്ചു. അപ്പൊ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നിസ്കരിച്ചിട്ട് പാരായണം ചെയ്യുമ്പോ ഫമാ മറത്ത് ബിഹി ആയത്തു റഹ്മത്തിൻ, റഹ്മത്തിനെ കുറിച്ച് പ്രതിപാദ്യമുള്ളൊരായത്ത് കടന്നു പോയാൽ. റഹ്മത്ത് എന്ന് പറഞ്ഞാൽ എന്താ? അള്ളാഹു കരുണ ചൊരിയുന്നവനാണ്, അള്ളാഹുവിന്റെ സ്വർഗം അള്ളാഹുവിന്റെ ഫദൽ, ഔദാര്യം, ഇതൊക്കെ പ്രതിപാദിക്കുന്ന ആയത്ത് റസൂലുള്ള ഓതുകയാണ് എങ്കിൽ അവിടെ നിൽക്കും. എന്നിട്ട് റസൂൽ എന്ത് ചെയ്യും? ആ റഹ്മത്ത് അള്ളാഹിനോട് ചോദിക്കും. ഇപ്പൊ ഉദാഹരണത്തിന് സൂറത്ത് ഹിജ്റിൽ അള്ളാഹു പറഞ്ഞു, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറു റഹീം, നബ്ബി ഇബാദി അന്നി അനൽ ഗഫൂറു റഹീം. അപ്പൊ റസൂൽ എന്ത് ചെയ്യും? ആ ആയത്ത് ഓതിയിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യും? അല്പം സ്റ്റോപ്പാക്കിയിട്ട് അള്ളാഹുമ്മ റഹംനി എന്ന് റഹ്മത്തിനെ ചോദിക്കും. അതാണ് മനസ്സിലല്ലേ. അതേപോലെ തന്നെ വഅന്ന അദാബി ഹുവൽ അദാബുൽ അലീം, എന്റെ ശിക്ഷ നോവേറ്റുന്ന ശിക്ഷയാണെന്നാണല്ലോ വഅന്ന അദാബി, അതാണ് തൊട്ടായത്. അപ്പൊ അവിടെ നിന്നിട്ട് എന്ത് ചെയ്യും? അള്ളാഹുമ്മ അഅദ്നി മിൻ അദാബിക, നിന്റെ അദാബിൽ നിന്ന് എന്നെ നീ രക്ഷപ്പെടുത്തേണമേ എന്ന് പ്രാർത്ഥിക്കും. അപ്പൊ അതാണ് ആ പറഞ്ഞത്. അതായത് ഓരോ റഹ്മത്തിനെ പ്രതിപാദിക്കുന്ന ആയത്ത് കടന്നുപോയാൽ അവിടെ നിൽക്കും. എന്നിട്ട് ആ റഹ്മത്തിനെ ചോദിക്കും. അദാബിനെ പ്രതിപാദിക്കുന്ന ആയത്ത് കടന്നുപോയിട്ടുണ്ടെങ്കിൽ ഇല്ലാത്ത അവദ മിൻ, അതിൽ നിന്ന് എന്ത് ചെയ്യും? രക്ഷ തേടുകയും ചെയ്യും, രക്ഷ തേടുകയും ചെയ്യും. ഇത് ഇങ്ങനെ രക്ഷ തേടണമെങ്കിൽ എന്ത് വേണം? ഇതാണ് ആയത്ത് അറിയണം. ഇതിൽ റഹ്മത്താണ് പറയുന്നത്, ഇതിൽ ജന്നത്താണ് പറയുന്നത്, ഇതിൽ അള്ളാഹിന്റെ ഫദൽ ഔദാര്യാണ് പറയുന്നത് എന്നുള്ളത് നമുക്കറിയണം. അപ്പോഴാണ് അവിടെ നിന്നിട്ട് അത് ചോദിക്കാൻ കഴിയുക. അതേപോലെ തന്നെ നരകത്തെ കുറിച്ച് പറയുമ്പോൾ, ശിക്ഷയെ കുറിച്ച് പറയുമ്പോൾ, നാശത്തെ കുറിച്ച് പറയുമ്പോൾ, ലാനത്തിനെ കുറിച്ച് പറയുമ്പോൾ അത് പ്രതിപാദിക്കുന്ന ആയത്താണെങ്കിൽ അവിടെ നിന്നിട്ട് അള്ളാഹുവേ നിന്റെ നരകത്തിൽ നിന്ന് അല്ലെങ്കിൽ നിന്റെ അദാബിൽ നിന്ന് നിന്റെ ശാപത്തിൽ നിന്ന് എന്നെ രക്ഷപ്പെടുത്തണമേ എന്ന് പറയാൻ പറ്റും. പറ്റണമെങ്കിൽ എന്ത് വേണം? ആയത്തിനെ കുറിച്ചിട്ട് നമുക്ക് അതിന്റെ അർത്ഥവും ആശയവും പോലുള്ളതും അറിയണം. ഖുർആൻ പഠിക്കുന്നതിന്റെ അനിവാര്യതയാണ് അത് അറിയിക്കുന്നത്. ഈ ഹദീസ് പിന്നെ അഖ്റജഹുൽ ഖംസ, തുർമുദി, അബൂദാവൂദ്, തുർമുദി, നസാ, ഇബ്നു മാജ, ഇമാം അഹമ്മദ് എന്നിവർ റിപ്പോർട്ട് ചെയ്തു. ഇമാം തുർമുദി ഇത് ഹസനാണ് എന്ന് വിശേഷിപ്പിച്ചു. ഹസനായ ഹദീസാണ് ഇതാണ്. പിന്നെ ഈ അധ്യായത്തിൽ ഞാൻ പെട്ടെന്ന് കൂടുതൽ മസലകളില്ലാത്തതുകൊണ്ടാണ് കൂടുതൽ എഴുതിയത്. അതുകൊണ്ടല്ലേ നമ്മളോട് നിസ്കാരത്തായ നിസ്കാരത്തിലൊക്കെ അല്ലാഹുമ്മ റബ്ബി ഗ്ഫിർലി വർഹംനി വജ്ബുർനി വർഫഅനി വർസുഖ്നി വഹ്ദിനി വആഫിനി. നബി സല്ലല്ലാഹി അലൈഹി വസല്ലം തങ്ങളിൽ നിന്ന് വന്ന ദുആകളിൽ കാണാം, അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ ഹുദ വത്തഖ വൽബിർ വൽഅഫാഫ വൽഗിന. അതേപോലെ അല്ലാഹുമ്മ ഇന്നി അസ്അലുക്കൽ സദാദ അൽഹുദ വസദാദ്. ഇതൊക്കെ റസൂലുള്ളാഹിന്റെ ദുആകളാണ്. അതേപോലെ തന്നെ അല്ലാഹുമ്മ ഹദിനി, റസൂലുള്ള ദുആ ചെയ്യാറുണ്ട്. അതേപോലെ ധാരാളം ദുആകൾ കാണാൻ സാധിക്കും. അല്ലാഹുമ്മ റബ്ബ സമാവാതി വൽ അർ, അല്ലാഹുമ്മ റബ്ബ സമാവാതി, അത് പിന്നെ അല്ലാഹുമ്മ ഫാത്തിറ സമാവാതി വൽ, അല്ലെങ്കിൽ അല്ലാഹുമ്മ റബ്ബ ജിബ്രായീൽ വ മീകായീൽ വ ഇസ്രാഫീൽ ഫാത്തിറ സമാവാതി എന്നിട്ടുണ്ട്. പിന്നെ വഹദിനി ലിമഖ്തലിഫ ഫീ മിനൽ ഹഖ് ഇന്നക തഹ്ദി ഇലാ സിറാത്തി മുസ്തഖീം തുടങ്ങിയിട്ടൊക്കെ ദുആകൾ കാണാൻ സാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഹിദായത്തിന് വേണ്ടി ചൊല്ലിയിരുന്നെങ്കിൽ പിന്നെ നമ്മൾ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. ഹഖ് ഹഖായി മനസ്സിലാക്കുവാനും അത് പിൻപറ്റുവാനും, ബാത്തിൽ ബാത്തിലായി മനസ്സിലാക്കുവാനും അതിൽ നിന്നും അതിന്റെ ആളുകളിൽ നിന്നും വിട്ടുനിൽക്കാനും അള്ളാഹു നമ്മളെല്ലാവരെയും അനുഗ്രഹിക്കുമാറാവട്ടെ. വസല്ലല്ലാഹു വസല്ലം വബാറക അലാ നബീനാ മുഹമ്മദിൻ വഅലാ ആലിഹി വസ്ഹാബി അജ്മഈൻ. അസ്സലാമു അലൈക്കും.